السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നവാഖുദുൽ ഇസ്ലാം എന്ന കിതാബാണ് ഇൻഷാ അള്ളാഹ് ഇവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് മുതൽ എല്ലാ ഞായറാഴ്ചകളിലുമായി ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിരിക്കുന്ന നവാഖുദുൽ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഒരു കിതാബ് ആരംഭിക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേതായി, ഈ കിതാബ് എഴുതിയിരിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. രണ്ടാമത്തേത് ഈ കിതാബിനെ സംബന്ധിച്ച്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് കിതാബ് വായിക്കാം. ആദ്യമായി, ഈ കിതാബ് എഴുതിയിരിക്കുന്നത് ആരാണ്? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ അത്തമീമി റഹിമഹുല്ലാ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ അത്തമീമി റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ കുനിയത്ത് എന്താണ്? അബുൽ ഹസൻ. അദ്ദേഹത്തിന്റെ കുനിയത്ത് അബുൽ ഹസൻ എന്നാണ്. അദ്ദേഹത്തിന്റെ കുടുംബം ബനു തമീം കുടുംബമാണ്. അദ്ദേഹത്തിന്റെ കുടുംബം ബനു തമീം കുടുംബമാണ്. ജാഹിലിയ കാലഘട്ടത്തിലും ദീനുൽ ഇസ്ലാമിലും വളരെ വലിയ സ്ഥാനമുള്ള ഒരു കുടുംബമാണ് ബനു തമീം കുടുംബം. ബനു തമീം എന്നുള്ളത് ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിലും വലിയ സ്ഥാനമുള്ള കുടുംബമാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ സിൽതു ഉഹിബ്ബു ബനി തമീം മുൻദു സലാസൻ സമിഅതുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ കേട്ടത് മുതൽ എനിക്ക് ബനു തമീം ഗോത്രത്തിന് ഇഷ്ടമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ കേട്ടത് മുതൽ എനിക്ക് ബനു തമീം ഗോത്രത്തെ ഇഷ്ടമാണ് എന്ന് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ? ഒന്നാമത്തേത്, പ്രവാചകൻ പറഞ്ഞു, ഹും അഷദ്ദു ഉമ്മതി അലദ്ദജ്ജാൽ. ദജ്ജാലിനോട് ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവർ ബനു തമീം ഗോത്രക്കാരായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തേത്, അവരുടെ അരികിൽ നിന്ന് സദഖയുടെ സമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഹാദിഹി സദഖാതു ഖൗമിന, ഇത് എന്റെ വിഭാഗത്തിന്റെ, എന്റെ ആൾക്കാരുടെ സദഖയാണെന്ന് അവരോടുള്ള സ്നേഹം അറിയിക്കുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത്തേത്, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ബനു തമീം ഗോത്രത്തിൽപ്പെട്ട ഒരു അടിമ സ്ത്രീ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, أعتقيها فإنها من ولد إسماعيل. അവരെ നിങ്ങൾ വിട്ടേക്കുക, അവരെ മോചിപ്പിക്കുക, അവരെ അടിമയായി നിങ്ങളുടെ കയ്യിൽ വെക്കരുത്. فإنها من ولد إسماعيل, അത് ഇസ്മായിലിന്റെ പരമ്പരയിൽപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ മൂന്ന് മഹത്വങ്ങൾ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ബനു തമീം ഗോത്രത്തെ എനിക്ക് ഇഷ്ടമാണ്. ഈ കുടുംബത്തിൽ നിന്നാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടായത്. ഇന്ന് പല ആൾക്കാരും വെറുക്കുന്ന കുടുംബം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ട കുടുംബമാണ്. സഹീഹുൽ ബുഖാരിയിൽ മുസ്ലിമിലും സ്ഥിരപ്പെട്ട ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ഫഇന്നഹ മിൻ വലദി ഇസ്മായിൽ, അത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കുടുംബം ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പരമ്പരയിൽപ്പെട്ടതാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കുടുംബം വൈജ്ഞാനിക രംഗങ്ങളിൽ വളരെ വലിയ സേവനങ്ങൾ സമർപ്പിച്ചവരാണ്. വൈജ്ഞാനിക രംഗങ്ങളിൽ വളരെ വലിയ സേവനങ്ങൾ സമർപ്പിച്ച ആൾക്കാരാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഉപ്പാപ്പ, അദ്ദേഹത്തിന്റെ വാപ്പയുടെ വാപ്പ സുലൈമാൻ ഇബ്നു അലി റഹിമഹുല്ലാ. അദ്ദേഹം നജദിലെ ഉലമാക്കളുടെ നേതാവായിരുന്നു. റഈസു ഉലമാഇ നജദ് എന്നാണ് ഉലമാക്കളെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നജദിലെ ഉലമാക്കളുടെ നേതാവാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ വാപ്പയുടെ വാപ്പ. അതുപോലെ തന്നെ ഉയൈന എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഖാളിയായിരുന്നു മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതാമഹൻ ഉപ്പാപ്പ. ഉയൈന എന്ന് പറയുന്ന സ്ഥലത്തെ ഖാളിയാണ്. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ പിതാവ് ആരാണ്? അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം 14 വർഷത്തോളം ഉയൈനയുടെ ഖാളിയായിരുന്നു. അതിനുശേഷമുള്ള 14 വർഷം ഹുറൈമിലയുടെയും ഖാളിയായിരുന്നു. 28 വർഷം ഖാളിയായി ജോലി ചെയ്ത വ്യക്തിയാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതാവ്. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം ചില ആൾക്കാർ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പുതിയ ഒരു ആശയം, ആർക്കും പരിചയമില്ലാത്ത കുറെ കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കിയെന്നൊക്കെ പറയാറുണ്ട്. അവരുടെ കുടുംബം പാരമ്പര്യമായി ഉലമാക്കളുള്ള കുടുംബമാണ്. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതാവിന്റെ 2 സഹോദരങ്ങൾ ഇബ്രാഹിം ഇബ്നു സുലൈമാൻ, അഹ്മദ് ഇബ്നു സുലൈമാൻ, ഇവർ രണ്ടുപേരും പണ്ഡിതന്മാരായിരുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ സ്വന്തം സഹോദരൻ സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബ്, അദ്ദേഹവും പണ്ഡിതനാണ്. അദ്ദേഹത്തിന് അഖീദയിൽ ചെറിയ പിഴവുകൾ ഉലമാക്കൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹവും പണ്ഡിതനായിരുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ മക്കൾ, അവരും പണ്ഡിതന്മാരായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് മാത്രമല്ല ഇൽമിയായ രംഗവുമായി ബന്ധമുള്ളത്. അദ്ദേഹത്തിന്റെ വല്ലുപ്പാക്ക് ഇൽമുമായി ബന്ധമുണ്ട്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഇൽമുമായിട്ട് ബന്ധമുണ്ട്, അദ്ദേഹത്തിന്റെ സഹോദരന്മാർക്ക് ഇൽമുമായി ബന്ധമുണ്ട്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരന്മാർക്ക് ഇൽമുമായി ബന്ധമുണ്ട്. കേവലം ഏതെങ്കിലും വിദ്യാർത്ഥികളായിരുന്നില്ല, മറിച്ച് അവരിൽ പലരും ഉയൈനയുടെയും ഹുറൈമിലയുടെയും ഒക്കെ ഖുലാത്തുമാരായിരുന്നു, ഖാളിമാരായിരുന്നു. അപ്പോൾ ഇത്രയും നല്ല ഇൽമിയായ കുടുംബത്തിൽ നിന്നാണ് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി വളരുന്നത്. ഇവിടെ വേറെ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ ദഅവത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. നമ്മളിവിടെ പറഞ്ഞ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വല്ലുപ്പ സുലൈമാൻ ഇബ്നു അലി റഹിമഹുല്ലാ ആദ്യം ഉശൈഖിർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. സൗദി അറേബ്യയിലെ ഉശൈഖിർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ വല്ലുപ്പ താമസിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ അരികിൽ റൗദത്തു സുദൈർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആൾക്കാർ വരികയും അദ്ദേഹത്തോട് പറയുകയും ചെയ്തു, താങ്കൾ നമ്മുടെ നാട്ടിലേക്ക് വരണം, അവിടെ ഖാളിയായിക്കൊണ്ട് താങ്കൾക്ക് ജീവിക്കാമെന്ന് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ വല്ലുപ്പയോട് സുദൈറിലെ ജനങ്ങൾ വന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അവരുടെ ആവശ്യം അദ്ദേഹം സ്വീകരിക്കുകയും സുദൈറിലേക്ക് അദ്ദേഹം പോയിക്കൊണ്ട് അവിടെ ഖാളിയായി അദ്ദേഹം നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞു, അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ആ നാട് വിടുകയും ഉയൈന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പോയി അവിടെ താമസിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇതാരെപ്പറ്റിയാ പറയുന്നത്? മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ വല്ലുപ്പ, അതായത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവ് അങ്ങനെ ഉയൈനയിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. ഈ കാലയളവിലാണ് അബ്ദുൽ വഹാബ് എന്ന അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ജനിക്കുന്നത്. ഈ കാലയളവിലാണ് സുലൈമാൻ ഇബ്നു അലി റഹിമഹുല്ലാക്ക് ഒരു മകൻ ജനിക്കുന്നത്. അവർക്ക് അബ്ദുൽ വഹാബ് എന്ന പേര് വെച്ചു, അതായത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ വാപ്പ. അങ്ങനെ അദ്ദേഹം നന്നായി പഠിച്ചു, ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഉപ്പ നന്നായി പഠിച്ചു. അങ്ങനെ ആ പ്രദേശത്ത് ഉയൈന എന്ന പ്രദേശത്ത് തന്നെ അദ്ദേഹം ഖാളിയായി സ്ഥാനമേറ്റെടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം വിവാഹം ചെയ്തു. ഈ വിവാഹത്തിലൂടെ ഉണ്ടായിരിക്കുന്ന കുട്ടിയാണ് മുഹമ്മദ്, അതാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. ഏത് വർഷത്തിലാണ് ജനിക്കുന്നത്? ഹിജ്റ 1115 വർഷത്തിലാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. ഹിജ്റ 1115 വർഷത്തിലാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. സഹോദരങ്ങളെ, അദ്ദേഹം ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് അദ്ദേഹം ഇൽമു പഠിച്ചത് എവിടെ നിന്നാണ്? ഇതൊക്കെ നമ്മൾ അറിയണം. കാരണം അദ്ദേഹത്തിന്റെ ദഅവത്തിനെ കുറ്റം പറയുന്നവർ, ചിലർ പറയുന്ന വാദം എന്താണ്? അദ്ദേഹം പണ്ഡിതന്മാരുടെ അരികിൽ ഇരുന്നിട്ടില്ല എന്ന് പറയും. അദ്ദേഹം ഉലമാക്കളെ കണ്ടിട്ടില്ല എന്ന് പറയും. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യമായിട്ട് ഇൽമു പഠിച്ചത് ഖാളിയായ തന്റെ പിതാവിൽ നിന്ന് തന്നെയാണ്. ഇത് പണ്ട് നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ്. ഏതൊരു കുട്ടിയും ആദ്യം ഇൽമ് പഠിക്കുക അവരുടെ പിതാക്കളിൽ നിന്നാണ്. ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരവസ്ഥ മാറ്റി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ ഇൽമ് പഠിച്ചു. 10 വയസ്സ് തികയുന്നതിന് മുമ്പ് അദ്ദേഹം പരിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായിട്ട് ഹിഫ്ളു ചെയ്തു. അതുപോലെ തന്നെ ഹംബലി ഫിഖ്ഹിൽ അഗാധമായി അദ്ദേഹം പഠിച്ചു. ധാരാളം മത്നികൾ ഹംബലി ഫിഖ്ഹിലുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം മനഃപ്പാടമാക്കി. 10 വയസ്സാകുമ്പോഴേക്ക് തന്നെ പരിശുദ്ധമായ ഖുർആൻ ഹിഫ്ളു ചെയ്തു. വളരെ ധാരാളം ഇൽമ് അദ്ദേഹം കരസ്ഥമാക്കി. അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചതിന് ശേഷം, ഹംബലി ഫിഖ്ഹ് പഠിച്ചതിന് ശേഷം അദ്ദേഹം പിതാവിനോട് അനുമതി ചോദിക്കുകയും ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹം മക്കയിലേക്ക് പോയി. ഈ സമയത്ത് നജീദിന്റെ അവസ്ഥ എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നാടായ നജീദിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ എന്താണ്? അവിടെ ധാരാളം പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ നാടായിരുന്നുവെങ്കിലും അവരുടെ ശ്രദ്ധ, ആ ഉലമാക്കളുടെ ശ്രദ്ധ അധികവും ഫിഖ്ഹിന്റെ വിഷയങ്ങളിലാണ്. നജീദിലുള്ള ഉലമാക്കൾ ശ്രദ്ധിച്ചിരുന്നത് ഫിഖ്ഹിന്റെ വിഷയങ്ങളിലാണ്. അതല്ലാതെ തഫ്സീർ പഠിക്കുന്ന സമ്പ്രദായം, അല്ലെങ്കിൽ ഹദീസ് പഠിക്കുന്ന സമ്പ്രദായം, തൗഹീദ് പഠിക്കുന്ന സമ്പ്രദായമൊന്നും നജീദിൽ ഉണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം ശ്രദ്ധ കൊടുത്തിരുന്നത് ഹംബലി ഫിഖ്ഹ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അവർക്കിടയിൽ ചില ബിദഅത്തുകൾ നിലനിന്നിരുന്നു, ചില ശിർക്കുകൾ അവർക്കിടയിൽ നിലനിന്നിരുന്നു. ഇതൊന്നും ആരും ശക്തമായി എതിർക്കുന്ന ഒരു രീതി അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് അവരെല്ലാവരും ശ്രദ്ധിച്ചതും അവരേറ്റവും അധികം ശ്രദ്ധ കൊടുത്തിരുന്നതും ഫിഖ്ഹ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം ഹജ്ജിന് വേണ്ടി പോയി. ഹാഫിള്ളായതിനു ശേഷം, ഏതാനും ചില കാര്യങ്ങൾ പഠിച്ചതിനു ശേഷം ഹജ്ജിന് വേണ്ടി അദ്ദേഹം പോയി. ഹജ്ജ് നിർവഹിച്ചു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അദ്ദേഹം പോയി. മദീനയിൽ 2 മാസത്തോളം അദ്ദേഹം താമസിച്ചു. ഈ കാലയളവിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ 2 ഉലമാക്കളുമായി അദ്ദേഹം കണ്ടുമുട്ടി. അവരിൽ നിന്ന് സലഫിയത്തിന്റെ വലിയൊരു പാഠം, അല്ലെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എന്താണ്, ബിദഅത്തുകളെ എതിർക്കണം, ഷിർക്കുകളെ എതിർക്കണം എന്നൊരു ആശയം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈ വളരെ അധികമായി ഗ്രഹിക്കാൻ, അവരിലൂടെ ഗ്രഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതാരൊക്കെയാണ്? ഒന്ന്, മുഹമ്മദ് ഹയാ അസ്സിന്ദി റഹിമഹുല്ലാ. മുഹമ്മദ് ഹയാത് അസ്സിന്ദി റഹിമഹുല്ലാ അദ്ദേഹത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിച്ചു. തൗഹീദ് പഠിച്ചു, അഖീദ പഠിച്ചു. അതുപോലെ തന്നെ മദീനയിൽ ജീവിച്ചിരുന്ന മറ്റൊരു പണ്ഡിതൻ അബ്ദുല്ലാ ഇബ്നു ഇബ്രാഹിം അസ്സുദൈരി റഹിമഹുല്ലാ. അബ്ദുല്ലാ ഇബ്നു ഇബ്രാഹിം അസ്സുദൈരി റഹിമഹുല്ലാ. ഈ 2 പണ്ഡിതന്മാരെ മദീനയിൽ വെച്ച് കണ്ടുമുട്ടുകയും അവരുടെ അരികിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട അഖീദയുടെ പാഠങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിക്കുകയും ചെയ്തു. ഇവിടെ അദ്ദേഹം പഠിച്ചിരിക്കുന്ന 2-ാമത്തെ അധ്യാപകൻ അബ്ദുല്ലാഹി ഇബ്നു ഇബ്രാഹിം അസ്സുദൈരി അദ്ദേഹം നജദുകാരനാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നാട്ടുകാരൻ തന്നെയാണ്. പക്ഷേ മദീനയിലേക്ക് വരികയും മദീനത്തെ താമസമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അരികിൽ വന്നിട്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. ഏകദേശം 13-ാമത്തെ നൂറ്റാണ്ട് വരെ മസ്ജിദ് നബവിയിലെ ബാങ്കിന്റെ ഉത്തരവാദിത്വം ഈ കുടുംബത്തിനാണ്. അബ്ദുല്ലാഹി ബിൻ ഇബ്രാഹിം അസ്സുദൈരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കുടുംബമാണ് 13-ാമത്തെ നൂറ്റാണ്ട് വരെ മസ്ജിദ് നബവിയിൽ ബാങ്കിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. എന്നിരുന്നാലും ഇവിടെ നമ്മൾ പറഞ്ഞത് ബറക്കല്ലാഹു ഫീക്കും, ഇങ്ങനെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലേക്ക് പോവുകയും അവിടെ 2 മാസത്തോളം പഠിച്ചു. അതിനുശേഷം അദ്ദേഹം നേരെ പോയത് ഇറാഖിലെ ബസറയിലേക്കാണ്. ബസറ അന്ന് ഇൽമിന് പേര് കേട്ട വലിയ സ്ഥലമാണ്. അദ്ദേഹം ഇറാഖിലെ ബസറയിലേക്ക് പോവുകയും അവിടെ മുഹമ്മദ് മജ്മൂഇ, ഷെയ്ഖ് മുഹമ്മദ് മജ്മൂഇയുടെ അരികിൽ അദ്ദേഹം പഠിക്കുകയും ചെയ്തു. ഇതൊക്കെ ഒരുപക്ഷെ നമുക്ക് പുതിയ പുതിയ പേരുകളായിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ചില പണ്ഡിതന്മാരാണ്. ഷെയ്ഖ് മുഹമ്മദ് അൽ മജ്മൂഇ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരികിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പോവുകയും അദ്ദേഹത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. ഈ ഷെയ്ഖ് മുഹമ്മദ് മജ്മൂഇ ആരാണ്? അദ്ദേഹം തൽഹത്ത് ബിൻ ഉബൈദില്ലാഹിൽ ഖുറശി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലുള്ള വ്യക്തിയാണ്. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹിൽ ഖുറശി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ആരാണ് തൽഹത്ത് ബിൻ ഉബൈദില്ലാ? ആരാണ് ആ സഹാബിന്റെ പ്രത്യേകത? എന്താ പറ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകപ്പെട്ട 10 സഹാബികളിൽ ഒരാളാണ്. ആർക്കാ 10 സഹാബികളുടെ പേര് പറയാൻ പറ്റാ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകപ്പെട്ടിരിക്കുന്ന 10 സഹാബികളുടെ പേര് ആർക്ക് പറയാൻ പറ്റും? സഹോദരങ്ങളെ, ഇൽമ് നമ്മൾ പഠിക്കണം. പല ആൾക്കാരും ഇൽമിന്റെ മജ്‌ലിസിൽ ധാരാളം ഇരിക്കും, കേവലം കുറച്ച് കാര്യങ്ങൾ കേൾക്കും പോകും, പിന്നെ അടുത്താഴ്ച ദർസിൽ ഇരിക്കുമ്പോൾ അന്ന് കേൾക്കും കുറച്ച് കാര്യങ്ങൾ. അതല്ലാതെ കേൾക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ അത് പഠിക്കുകയോ പിന്നീട് അത് മുറാജ ചെയ്യുകയോ അതൊന്നുമില്ല. നമ്മളെ ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കുന്നത് കേവലം സമയം പോവാനാണോ? അല്ല, നമ്മൾ പഠിക്കാനാണ്. നമ്മളെ ഇൽമിന്റെ മജ്‌ലിസിൽ ഇരുന്നാൽ നമുക്ക് പ്രതിഫലം ലഭിക്കും ഇൻഷാ അല്ലാഹ്, നമ്മുടെ നിയ്യത്ത് നല്ലതാണെങ്കിൽ. പക്ഷേ നല്ല രീതിയിൽ പൂർണ്ണമായി പ്രതിഫലം ലഭിക്കണമെങ്കിൽ നമ്മൾ ഇൽമ് പഠിക്കാൻ തയ്യാറാവണം. ഇൽമ് നമ്മൾ പഠിക്കണം, ഇൽമ് നമ്മൾ പഠിക്കുക. ഈ പത്ത് സഹാബത്തിന്റെ പേര് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ മുൻഗാമികളായ സഹാബത്തിൽ ഏറ്റവും സ്ഥാനമുള്ള പത്ത് സഹാബികളാണ്. ഉലമാക്കൾ സഹാബത്തിന്റെ കൂട്ടത്തിൽ അവരുടെ ഫളൽ പറയുമ്പോൾ ഏറ്റവും മഹത്വമുള്ള സഹാബികൾ ആരാണെന്ന് പറയുമ്പോൾ പറയുന്നത് ആദ്യം ഈ പത്ത് ആൾക്കാരാണ്. ആ പത്ത് ആൾക്കാരുടെ പേര് പോലും നമുക്ക് അറിയില്ല. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ കളി ക്രിക്കറ്റ് കളിക്കുന്നവർ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നവർ അവരുടെയൊക്കെ പേരുകൾ ചോദിച്ചാൽ പലർക്കും അറിയാം. സിനിമാ നടന്മാരുടെ പേരറിയാം, പക്ഷേ പത്ത് സഹാബത്തിന്റെ പേര് നമുക്കറിയില്ല. ഇത് നമ്മൾ പഠിക്കുക, ഇതൊന്നും നിസ്സാരമായി കാണരുത്. ഇപ്പൊ പറഞ്ഞു വന്നത് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹിൽ ഖുറശി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ടതാണ് ഷെയ്ഖ് മുഹമ്മദ് മജ്മൂഇ റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ അരികിലേക്ക് പോവുകയും അദ്ദേഹത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. തൗഹീദ് പഠിച്ചു, ഹദീസ് പഠിച്ചു, തഫ്സീർ പഠിച്ചു. ഈ സമയത്താണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി മനസ്സിലാവുന്നത് നജദിൽ ഇൽമു പഠിപ്പിക്കുന്നുണ്ടെങ്കിലും തൗഹീദിനെ സംബന്ധിച്ച് അവിടെ ചർച്ചയില്ല, ഹദീസിനെ സംബന്ധിച്ച് ചർച്ചയില്ല, കേവലം ഫിഖ്ഹിൽ മാത്രമാണ് ഒതുങ്ങിയിരിക്കുന്നത്. അങ്ങനെയായാൽ പോരാ, മറിച്ച് കൂടുതൽ കാര്യങ്ങൾ തൗഹീദിനെ സംബന്ധിച്ചും അള്ളാഹുവിനെ സംബന്ധിച്ചുമൊക്കെ ചർച്ച വരണം എന്നൊരാശയം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മനസ്സിലേക്ക് വന്നു. അബ്ദുറഹ്മാൻ ബിൻ ഹസൻ റഹിമഹുല്ലാ പറയുന്നു, ഇദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഈ സമയത്ത് ബസ്റയിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് കിതാബു തൗഹീദ് എഴുതിയിരിക്കുന്നത്. കിതാബു തൗഹീദ് എഴുതിയപ്പോഴാണ് ഷെയ്ഖ് മുഹമ്മദ് അൽ മജ്മൂഇയുടെ അരികിൽ പഠിക്കാൻ വേണ്ടി പോയ സാഹചര്യത്തിൽ നജദിൽ നടക്കുന്ന തെറ്റുകൾ അല്ലെങ്കിൽ നജദിൽ നടക്കുന്ന ബിദഅത്തുകളും ശിർക്കുകളും എതിർക്കാൻ കൂടിയിട്ടാണ് അദ്ദേഹം കിതാബു തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഇറാഖിൽ ഏതാനും വർഷങ്ങളോളം അല്ലെങ്കിൽ ഏതാനും മാസങ്ങളോളം അദ്ദേഹം പഠിച്ചു, അഖീദ പഠിച്ചു, തൗഹീദ് പഠിച്ചു, തഫ്സീർ പഠിച്ചു, അതുപോലെ തന്നെ ഹദീസ് പഠിച്ചു. നജദിൽ ഇല്ലാത്ത പല ഇൽമുകളും അദ്ദേഹം ഇവിടെ വെച്ച് പഠിച്ചു. അങ്ങനെ ബസ്റയിലെ ജനങ്ങൾക്കിടയിൽ ചെറിയ രീതിയിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈ ദഅവത്ത് നടത്താൻ തുടങ്ങി. ബസ്റയിലെ ജനങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. അവരംഗീകരിച്ചിരിക്കുന്ന അഖീദയെ അല്ലെങ്കിൽ അവർക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അഖീദയെ എതിർത്തുകൊണ്ട് യഥാർത്ഥ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ഒരാൾ ക്ഷണിക്കുമ്പോൾ ഇന്ന് എതിർപ്പുകൾ ഉണ്ടാവുന്നത് പോലെ തന്നെ അന്നും ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ബസ്റയിൽ അദ്ദേഹത്തിന് അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കുന്ന അവസ്ഥയായി. അങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈ ബസ്റയിൽ നിന്ന് അൽ അഹ്സ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോയി. ഇന്നത്തെ സൗദി അറേബ്യയിലുള്ള അൽ അഹ്സ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പോയി. അവിടെ പോയതിനു ശേഷം അവിടെയുള്ള ഉലമാക്കളുമായി കണ്ടുമുട്ടി, അവരോട് ഇൽമിയായ വിഷയങ്ങളിൽ പലതിലും ചർച്ച ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹ് ബിൻ ഫൈറൂസ് റഹിമഹുല്ലയുടെ അരികിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ അരികിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിമിന്റെയും ഗ്രന്ഥങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കണ്ടു. ഈ ഗ്രന്ഥങ്ങൾ കണ്ടപ്പോൾ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ഈ കിതാബുകൾ പഠിക്കാൻ താല്പര്യമുണ്ടായി. അങ്ങനെ അൽ അഹ്സായിലുള്ള പണ്ഡിതന്മാരുമായി അവിടെ നടക്കുന്ന ചില തെറ്റുകളെ സംബന്ധിച്ച് സംസാരിച്ചു. അങ്ങനെ ഏതാനും ചില അനുഭവങ്ങളൊക്കെ നേരിട്ടതിനു ശേഷം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി വീണ്ടും അദ്ദേഹത്തിന്റെ പിതാവിന്റെ അരികിൽ ഹുറൈമിലയിലേക്ക് തന്നെ പോയി. ഈ സമയത്ത് ഹുറൈമിലയിന്റെ ഖാളിയാണ് അദ്ദേഹത്തിന്റെ പിതാവ്. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഖുർആൻ ഹിഫ്ള് ചെയ്തു, ഏതാനും കാര്യങ്ങൾ ഹംബലി ഫഖ്ഹിനെ സംബന്ധിച്ച് പഠിച്ചു, അതിനുശേഷം മക്കയിലേക്ക് പോയി, മദീനയിലേക്ക് പോയി, ചില സലഫി ഉലമാക്കളെ കണ്ടു, ബസ്റയിലേക്ക് പോയി, ബസ്റയിൽ നിന്ന് തൗഹീദ് പഠിച്ചു. അതിനുശേഷം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അൽ അഹ്സായിലേക്ക് വന്നു. അൽ അഹ്സായിൽ നിന്ന് തിരിച്ച് അദ്ദേഹത്തിന്റെ പിതാവിന്റെ അരികിലേക്ക് തന്നെ അദ്ദേഹം വന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ അരികിലേക്ക് തിരിച്ചു വന്നിട്ട് ചെയ്തത് എന്താണ്? പിതാവിന്റെ അരികിൽ പഠിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പിതാവ് ഖാളിയാണ്, വലിയ ഇൽമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അരികിൽ പഠിക്കാൻ വേണ്ടി തുടങ്ങി. അതിൽ നിന്ന് ഒരു സമയം മാറ്റിവെച്ചുകൊണ്ട് ഇബ്നു തൈമിയയുടെയും ഇബ്നുൽ ഖയ്യിമിന്റെയും ഗ്രന്ഥങ്ങൾ വായിക്കാനും തുടങ്ങി. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇബ്നുൽ ഖയ്യിമിന്റെയും ഇബ്നു തൈമിയയുടെയും കിതാബുകൾ വായിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഹദീസിലും അഖീദയിലും തഫ്സീറിലും ചില ഗ്രന്ഥങ്ങൾ വായിക്കാനും പഠിക്കാനും തുടങ്ങി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കാലഘട്ടത്തിൽ പഠിപ്പിച്ചിരുന്നത് ഹംബലി ഫിഖ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അഖീദയിൽ കിതാബുകൾ ഇദ്ദേഹം വായിക്കാൻ തുടങ്ങി, ഹദീസിൽ കിതാബുകൾ വായിക്കാൻ തുടങ്ങി. ഇബ്നു തൈമിയയുടെയും ഇബ്നുൽ ഖയ്യിമിന്റെയും റഹിമഹുമല്ലാ അവരുടെ കിതാബുകളും വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഏതാനും കാര്യങ്ങൾ മനസ്സിലായി. തന്റെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അഹ്ലു സുന്നയുടെ അഖീദക്ക് എതിരാണെന്ന് മനസ്സിലായി. ദഅവത്ത് ചെയ്യാൻ ആരംഭിച്ചു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. ദഅവത്ത് ചെയ്യാൻ ആരംഭിച്ചു എപ്പോൾ? നല്ല രീതിയിൽ പഠിച്ചതിനു ശേഷം. നല്ല രീതിയിൽ പഠിച്ചതിനു ശേഷം ദഅവത്ത് ചെയ്യാൻ ആരംഭിച്ചു. ജനങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ ദഅവത്ത് ഇങ്ങനെ നീ ചെയ്യണ്ട എന്ന് പറഞ്ഞത് ആരാണ്? അദ്ദേഹത്തിന്റെ വാപ്പ തന്നെ. അദ്ദേഹത്തിന്റെ വാപ്പ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ രീതിയിൽ ജനങ്ങളോട് ശക്തമായി പറയേണ്ട ആവശ്യമില്ല, മറിച്ച് നീ നിന്റെ കാര്യത്തിൽ മുഴുകുക എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പിതാവ് വലിയ താല്പര്യം കാണിക്കാതെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ ഒരു നസീഹത്ത്, അദ്ദേഹത്തിന്റെ പിതാവ് നൽകിയിരിക്കുന്ന നസീഹത്ത് പൂർണ്ണമായി ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടില്ല. കാരണം ഇത് വലിയൊരു വിഷയമാണ്. തൗഹീദിൽ നിന്ന് ജനങ്ങൾ തെറ്റിയിരിക്കുമ്പോൾ അവർക്ക് ഉത്ബോധനം നൽകുക എന്നുള്ളത് ഒരു ദാഇയുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദഅവത്ത് ചെറിയ രീതിയിൽ തുടർന്നു. പക്ഷേ വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് ദഅവത്ത് ആദ്യകാലത്ത് അദ്ദേഹം നടത്തിയത്. ഹിജ്റ 1153 അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പിതാവ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഹിജ്റ 1153 മരണപ്പെട്ടു. അതിനുശേഷം ദഅവത്തിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ ദഅവത്ത് കൂടുതൽ വ്യാപിപ്പിക്കാൻ അദ്ദേഹം തുടങ്ങി. അന്നെത്രയാണ് അദ്ദേഹത്തിന്റെ വയസ്സ്? നല്ല രീതിയിൽ ദഅവത്തുമായി മുന്നോട്ടിറങ്ങുമ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വയസ്സ് 38 വയസ്സായിരുന്നു. 38 വയസ്സായിരുന്നു. നല്ല രീതിയിൽ ഇൽമു പഠിച്ചു, ഖുർആൻ ഹിഫ്ളു ചെയ്തു, പണ്ഡിതന്മാരുടെ അരികിലേക്ക് യാത്ര ചെയ്തു, അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി, തന്റെ നാട്ടിലുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. 38-ാമത്തെ വയസ്സിൽ നല്ല ശക്തമായ ദഅവത്തുമായി ജനങ്ങൾക്കിടയിലേക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇറങ്ങി. അദ്ദേഹത്തിന്റെ ദഅവത്ത് പ്രചരിച്ചു. ആൾക്കാരെ ഹഖ് സ്വീകരിക്കാൻ തുടങ്ങി. എല്ലാവരോടും പറയുന്നത് ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ്, അള്ളാഹു പറഞ്ഞു റസൂൽ പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് ആർക്കും തള്ളാനും സാധിക്കുന്നില്ല. എല്ലാവരും ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ദഅവത്ത് സ്വീകരിച്ചു. ധാരാളം ആൾക്കാർ അദ്ദേഹത്തിന്റെ ദഅവത്ത് സ്വീകരിച്ചു. അദ്ദേഹത്തിലേക്ക് ജനങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നു. ഇത് നമുക്കൊരു പാഠമാണ് സഹോദരങ്ങളെ. ആരൊക്കെ നമ്മൾ എതിർക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ഇൽമുണ്ടെങ്കിൽ ജനങ്ങൾ നമ്മുടെ അരികിലേക്ക് പഠിക്കാൻ വരും. ചില സലഫുകൾ പറഞ്ഞതുപോലെ നുബുവത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രകാശം നൽകിയതുപോലെ അതിന്റെ വറാസത്തിന് നുബുവത്തിന്റെ പ്രവാചകന്മാരുടെ അനന്തരവകാശികൾക്ക് അള്ളാഹു ഒരു പ്രകാശം വെച്ചു കൊടുക്കും. അവരുടെ ദഅവത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല അസറുണ്ടാക്കും. അവർക്ക് ഇൽമുണ്ടെങ്കിൽ, സത്യസന്ധമായി അവർ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ദഅവത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകാര്യത വെക്കും. അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം മരണപ്പെടാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും പ്രയാസങ്ങൾ കൂടിയപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ മരണത്തിന് വേണ്ടി ദുആ ചെയ്ത വ്യക്തിയാണ്. അത്രയും അധികം ആൾക്കാർ പ്രയാസപ്പെടുത്തി, എത്രയോ നാട് വിട്ടുപോകേണ്ട അവസ്ഥ വന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ മുസ്ലിം സമുദായം റഹിമഹുല്ലാ എന്ന് പറയും. അദ്ദേഹത്തെ അറിയാത്ത ആൾക്കാർ ആരാ ഉള്ളത്? അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ മരണത്തെ ആഗ്രഹിച്ചു, അത്രയും അധികം ജനങ്ങൾ പ്രയാസപ്പെടുത്തി. അതുകൊണ്ട് നമ്മൾ സത്യസന്ധമായാണ് ദീന് പറയുന്നതെങ്കിൽ, നല്ല രീതിയിൽ ഇൽമ് സത്യസന്ധമായി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അരികിലേക്ക് ആൾക്കാരെ അയക്കും. ഷെയ്ഖ് മുഹമ്മദ് അമാൻ അൽജാമി റഹിമഹുല്ലാ മസ്ജിദ് നബവിയിൽ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും ഒരു വിദ്യാർത്ഥി മാത്രമേ ഇരിക്കാറുള്ളൂ, ഒരൊറ്റ വിദ്യാർത്ഥി. പക്ഷേ ലോകത്ത് അദ്ദേഹത്തിന്റെ ദഅവത്ത് ഉണ്ടാക്കിയിരിക്കുന്ന വിപ്ലവം എത്ര വലുതാണ്! ഒരൊറ്റ വിദ്യാർത്ഥി. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം രാവിലെ മസ്ജിദിലേക്ക് വരും. അദ്ദേഹം പഠിപ്പിക്കാൻ വേണ്ടിയിരിക്കും. ചില ദിവസത്തിൽ 2 കുട്ടികളുണ്ടാകും, ചില ദിവസത്തിൽ 3 കുട്ടികളുണ്ടാകും, ചില ദിവസത്തിൽ 1 കുട്ടി പോലും ഷെയ്ഖിന്റെ അരികിലേക്ക് വരില്ല. എന്നാലും പഠിപ്പിക്കേണ്ട ആ സമയം ഷെയ്ഖ് മസ്ജിദിൽ മൊത്തമായിട്ടിരിക്കും. സമയം കഴിഞ്ഞാൽ ഷെയ്ഖ് വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇങ്ങനെയായിരുന്നു സലഫുകൾ, ഇങ്ങനെയായിരുന്നു മുൻഗാമികൾ. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ദിവസം സിയാറത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകിയപ്പോൾ അദ്ദേഹത്തോട് പല നസീഹത്തുകളും ചോദിച്ചു. അതിലൊരു നസീഹത്ത് ചോദിച്ചതാണ്, നമ്മൾ നാട്ടിൽ എങ്ങനെയാണ് ദഅവത്ത് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു സംഘടനയുടെ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കൂടെ നിന്നുകൊണ്ടാണോ ദഅവത്ത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ നൽകിയിരിക്കുന്ന മറുപടി, ഇൽമിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പ്രകാശം വെച്ചിട്ടുണ്ട്. ഇൽമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രകാശം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഷെയ്ഖ് നമ്മോട് ഇങ്ങോട്ട് പറഞ്ഞു, കേരളത്തിൽ അഖ്ലാനിയത്തിന്റെ ചിന്താഗതി അല്ലെങ്കിൽ ബുദ്ധിക്ക് കൂടുതൽ സ്ഥാനം നൽകുന്ന ഒരു പ്രവണത അധികരിച്ചു വരികയാണ്. പല ആൾക്കാരും കേരളത്തിൽ ഖുർആനിനെയും സുന്നത്തിനേക്കാളും സ്ഥാനം നൽകുന്ന അവരുടെ ബുദ്ധിയെയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നല്ല രീതിയിൽ പഠിക്കുക, അതിനുശേഷം നിങ്ങൾ നാട്ടിലേക്ക് പോവുക. നിങ്ങൾ പഠിച്ചത് സത്യസന്ധമായിട്ടാണെങ്കിൽ, ഇഖ്ലാസോട് കൂടിയാണെങ്കിൽ, ഒരാളുടെ കൂടെയും നിൽക്കാതെ ഏതെങ്കിലും ഒരു മസ്ജിദിൽ നിങ്ങൾ ദർസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അസർ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം ജീവിതത്തിൽ എത്ര തവണ ജയിലിൽ കടന്നിട്ടുണ്ട്, എത്ര ആൾക്കാർ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ എത്ര തവണ ജയിലിൽ കടന്നിട്ടുണ്ട്. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാ എത്ര തവണ ജയിലിൽ കടന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി അലൈഹി ദഅവത്ത് തുടങ്ങി, അദ്ദേഹത്തിന്റെ ദഅവത്ത് ഇന്ന് യമനിൽ പ്രചരിച്ചു, എത്രയോ ആൾക്കാർ അഹ്ലു സുന്നയിലേക്ക് വന്നു. അദ്ദേഹം സൗദിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് എങ്ങനെയാണ്? സൗദിയിൽ നിന്ന് ബാൻ ചെയ്തിട്ടാണ്. സൗദിയിൽ നിന്ന് ഇനി പ്രവേശിക്കാൻ അദ്ദേഹത്തിന് അനുമതിയില്ലാത്ത രീതിയിലാണ് സൗദിയിൽ നിന്ന് പുറത്തു പോകുന്നത്. തിരിച്ച് അദ്ദേഹം വരുന്നതോ വി ഐ പി സെക്യൂരിറ്റിയിലാണ്. മലിക് ഫഹദ് റഹിമഹുല്ലാ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ടാണ് ഇൽമ് പഠിക്കുന്നതെങ്കിൽ, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമ് പ്രചരിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതൊരു പക്ഷേ മരണത്തിന് ശേഷമായിരിക്കാം. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ തയ്യാറാവുക. നമ്മളിവിടെ പറഞ്ഞു വന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ 38-ാമത്തെ വയസ്സിൽ നല്ല രീതിയിൽ ദഅവത്ത് പ്രചരിപ്പിച്ചു. ആൾക്കാർ അദ്ദേഹത്തിന്റെ ദഅവത്ത് സ്വീകരിക്കാൻ തുടങ്ങി. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഇമാമ് പറഞ്ഞു എന്നല്ല പറയുന്നത്, മറിച്ച് ഖുർആനും സുന്നത്തുമാണ് പറയുന്നത്. അങ്ങനെ ചില ഫാജിരിയങ്ങൾ, അന്നുണ്ടായിരുന്ന ചില മോശക്കാരായ ആൾക്കാർ അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ചു. എപ്പോഴും അതാണ് ചരിത്രത്തിന്റെ അവസ്ഥ. അദ്ദേഹം ദഅവത്തുമായി മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാതെ അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ വീടിന്റെ മതില് ചാടി അവരകത്തേക്ക് ഒരു ദിവസം പ്രവേശിച്ചു. പക്ഷേ നാട്ടുകാർ അറിഞ്ഞപ്പോൾ അവർ ബഹളം വെച്ചു, എല്ലാവരും പിന്തിരിഞ്ഞോടി. അങ്ങനെ ഈ ഫാജിരിയങ്ങളുടെ ഈ അക്രമം, അതുപോലെ തന്നെ അവരുടെ ഈ പ്രയാസപ്പെടുത്തലൊക്കെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് പ്രയാസമുണ്ടായി. മാത്രമല്ല അദ്ദേഹം കരുതി, ഒന്നുകൂടി വലിയ ആൾക്കാരൊക്കെ, കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന പ്രദേശത്തേക്ക് പോവുകയാണെങ്കിൽ അതാണ് ദഅവത്തിന് കൂടുതൽ സൗകര്യമെന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഉയൈന എന്ന് പറയുന്ന സ്ഥലം. ഉയൈന അദ്ദേഹം എവിടെയുണ്ടായത്? ഹുറൈമില എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് ഉയൈന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം നീങ്ങി. നജദിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ഉയൈന. നജദ് എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ നജദ് എന്ന് പറയുന്ന പ്രവിശ്യയിലെ ഏറ്റവും വലിയ, ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള, കൂടുതൽ ആൾക്കാരെ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഉയൈന എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഉയൈനയിലേക്ക് പോയപ്പോൾ ഉയൈനയുടെ അമീറായിരുന്ന ഉസ്മാൻ ബിൻ ഹംദ്, ഉസ്മാൻ ബിൻ ഹംദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരികിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ സ്വീകരിച്ചു. ഉയൈനയുടെ അമീർ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ നല്ല രീതിയിൽ സ്വീകരിച്ചു. അങ്ങനെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ദഅവത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിത്തരാം. ആ രാജ്യത്ത് ആ ഒരു പ്രവിശ്യയുടെ, ആ പ്രദേശത്തിന്റെ അമീർ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ നമ്മൾ ഒരുക്കിത്തരാം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദഅവത്ത് ഒന്നുകൂടി ശക്തിയാർജിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ ജനങ്ങൾ ബഹുമാനിച്ചിരുന്ന ചില മരങ്ങൾ ഉണ്ടായിരുന്നു, ആ മരങ്ങൾ മുറിച്ചു മാറ്റി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ. അതുപോലെ തന്നെ ജനങ്ങൾ ബഹുമാനിച്ചിരുന്ന ചില കല്ലുകൾ കൊണ്ട് കെട്ടിയ വസ്തുക്കൾ ഉണ്ടായിരുന്നു, അത് അദ്ദേഹം തകർത്തു കളഞ്ഞു. അതുപോലെ തന്നെ സയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റേതെന്ന് പറയപ്പെടുന്ന ഒരു ഖബർ അവിടെ ഉണ്ടായിരുന്നു, കെട്ടിപ്പൊക്കിയ രീതിയിൽ, അതും അദ്ദേഹം തകർത്തു കളഞ്ഞു. അങ്ങനെ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. ജനങ്ങൾ പല ആൾക്കാരും അദ്ദേഹത്തിന്റെ ദഅവത്ത് സ്വീകരിച്ചു. ഇതാണ് നമുക്ക് ഏറ്റവും വലിയ പാഠം. നമുക്ക് ഒരാളിലേക്ക് ദഅവത്ത് എത്തിച്ചു കൊടുക്കണമെങ്കിൽ ഖുർആനും സുന്നത്തും നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ തന്നെ അത് നടക്കും. പക്ഷെ ഇന്ന് പല ആൾക്കാർക്കും അതിന് തയ്യാറല്ല. പല ആൾക്കാരും ഖുർആനും സുന്നത്തും ഉപയോഗിച്ചല്ല ദഅവത്ത് നടത്തുന്നത്. അതിന്റെ രണ്ട് കാരണമാണ്. ഒന്ന്, പല ആൾക്കാരും അതിനേക്കാളും നല്ലതായി വേറെ ചില കാര്യങ്ങളെ കാണുന്നു അവരുടെ പ്രവർത്തനങ്ങളിലൂടെ. രണ്ടാമത്തെ കാരണം ഖുർആനിനെയും സുന്നത്തിനെയും സംബന്ധിച്ചുള്ള അറിവില്ലായ്മ. അങ്ങനെ സഹോദരങ്ങളെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ദഅവത്തിന് റഹിമഹുല്ലാ സ്വീകാര്യത ലഭിച്ചു തുടങ്ങി. ധാരാളം ആൾക്കാർ ഒരു ഭാഗത്ത് ദഅവത്ത് സ്വീകരിക്കുന്നുണ്ടെങ്കിലും എതിർഭാഗത്ത് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ അധികരിച്ചു. ബിദഅത്ത് ചെയ്യുന്നവർ ശത്രുക്കളായി, അതുപോലെ തന്നെ കുഫർ ചെയ്യുന്നവർ ശത്രുക്കളായി. മാത്രമല്ല ചില അസൂയയുള്ള ആൾക്കാരും അദ്ദേഹത്തിന്റെ ശത്രുക്കളായി നിലനിന്നു. അങ്ങനെ അന്ന് അൽഹസാ ഭരിച്ചിരുന്ന, അദ്ദേഹം എവിടെയുള്ളത്? ഉയൈനയിലാണ്. ഉയൈനയിലാണ് അദ്ദേഹം ഉള്ളത്. അൽഹസാ ഭരിച്ചിരുന്ന സുലൈമാൻ ഇബ്നു മുഹമ്മദ് അൽ ഖാലിദി എന്ന് പറയുന്ന അമീർ, അന്ന് സൗദിയിൽ ഓരോരോ സ്ഥലത്തിന് ഓരോരോ അമീറായിരുന്നു, ഒരു ഭരണമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അൽഹസാ ഭരിച്ചിരുന്ന സുലൈമാൻ ഇബ്ന് മുഹമ്മദ് അൽ ഖാലിദി എന്ന് പറയുന്ന ആ അമീറിന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ സംബന്ധിച്ച് വിവരം ലഭിച്ചു. അദ്ദേഹം ഇങ്ങനെ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഇങ്ങനെ പല തെറ്റായ രീതിയിലുള്ള വാർത്തകളും ലഭിച്ചു, ശരിയായ വാർത്തകളും ലഭിച്ചു. പല ആൾക്കാരും അദ്ദേഹത്തെ സംബന്ധിച്ച് മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സുലൈമാൻ ബിൻ മുഹമ്മദ് അൽ ഖാലിദി എന്ന് പറയുന്ന അൽ അഹ്സായുടെ ഭരണാധികാരിയുടെ അരികിൽ വന്ന് പരാതി പറഞ്ഞു. അൽ അഹ്സാന്റെ ഭരണാധികാരി ചെയ്തത് എന്താണ്? ഉയനയുടെ ഭരണാധികാരിയായ ഉസ്മാൻ ബിൻ ഹംദ്, അതായത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വന്നപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ആ അമീറിന് ഒരു കത്തെഴുതി കൊണ്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഉയനയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിക്കുമെന്ന അർത്ഥത്തിൽ അദ്ദേഹം കത്തെഴുതി. അൽ അഹ്സായിന്റെ രാജാവ് അല്ലെങ്കിൽ അൽ അഹ്സായിന്റെ അമീർ ഇദ്ദേഹം താമസിക്കുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് താമസിക്കുന്ന ഉയൈന എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള അമീറിന് കത്തെഴുതി, താങ്കൾ എത്രയും പെട്ടെന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ അവിടെ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വേറൊരു മാർഗമുണ്ടായിരുന്നില്ല. കാരണം അൽ അഹ്സായിന്റെ അമീർ ആ സമയത്ത് അദ്ദേഹത്തിന് സാമ്പത്തിക ഭദ്രതയുണ്ട്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശക്തിയുള്ള ഭരണകൂടമാണ്. ഉയൈനക്ക് അവരോട് മുട്ടി നിൽക്കാൻ, അല്ലെങ്കിൽ ഉയൈനയുടെ ഭരണാധികാരിയായിരുന്ന വ്യക്തിക്ക് അദ്ദേഹത്തോട് മുട്ടി നിൽക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു, താങ്കൾ ഉയൈന വിട്ടുപോകണം, ഉയൈനയിൽ നിൽക്കാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ വിഷയത്തിൽ സഹായം നൽകാമെന്ന് പ്രഖ്യാപിച്ച വ്യക്തി, ആ ഭരണാധികാരി പ്രയാസമുണ്ടായപ്പോൾ ഉസ്മാൻ ബിൻ ഹംദ് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ എത്രയും പെട്ടെന്ന് ഉയൈന വിട്ട് പുറത്തു പോകണം. അങ്ങനെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഉയൈനയിൽ നിന്ന് പുറത്തേക്ക് പോയി. എവിടത്തേക്ക് പോയത്? ദിറഇയയിലേക്ക് പോയി. ദിറഇയയിലേക്ക് പോയി. ഹുറൈമിലായിലായിരുന്നു, അതിനുശേഷം ഉയൈനയിലേക്ക് വന്നു. ഉയൈനയിൽ നിൽക്കുമ്പോൾ അൽ അഹ്സായിന്റെ ഭരണാധികാരി പുറത്താക്കാൻ പറഞ്ഞു. അങ്ങനെ ദിറഇയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി വന്നു. അവിടെ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി അഹമ്മദ് ബിൻ സുലൈം അൽ ഉറൈനി എന്ന് പറയുന്ന ഒരു വ്യക്തി താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വിദ്യാർത്ഥിയായ അഹമ്മദ് ബിൻ സുവൈലിം അൽ ഉറൈനി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ദിറഇയയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം നേരെ ആ വിദ്യാർത്ഥിയുടെ അരികിലേക്ക് പോവുകയും ആ വീട്ടിൽ ഏതാനും ചില ദിവസങ്ങൾ താമസിക്കുകയും ചെയ്തു. അന്ന് എത്രയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വയസ്സ്? 43 വയസ്സായിരുന്നു. 43 വയസ്സായിരുന്നു. ഈ സമയത്തേക്ക് ഏകദേശം 43 വയസ്സാകുമ്പോഴേക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കുറച്ച് പ്രസിദ്ധിയൊക്കെ ആർജിച്ചിരുന്നു. കാരണം പല രാജാക്കന്മാരുമായിട്ട് ബന്ധം, അല്ലെങ്കിൽ അമീറുമായിട്ട് ബന്ധം, ആൾക്കാർ പലരും ഇദ്ദേഹത്തിന്റെ ദഅവത്ത് സ്വീകരിച്ചു. ഇദ്ദേഹത്തെ സംബന്ധിച്ച് നജ്ദിൽ വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദിറഇയയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കുറച്ച് പ്രസിദ്ധനായിരുന്നു. ദിറഇയയുടെ അമീറായിരുന്ന മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നു. ദിറഇയയുടെ അമീറായിരുന്ന മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കാണാൻ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ താങ്കളെ സഹായിക്കാം, ഈ ദഅവത്ത് മുന്നോട്ട് കൊണ്ടുപോവാൻ ഞാൻ താങ്കളെ സഹായിക്കാം എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തിരിച്ചു പറഞ്ഞു, താങ്കൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ താങ്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇസ്സത്ത് നൽകുമെന്നും അതുപോലെ തന്നെ താങ്കൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുമെന്നും ഞാനും താങ്കൾക്ക് സന്തോഷ വാർത്ത നൽകുന്നു. കാരണം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആൾക്കാരെ ക്ഷണിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലേക്കോ സംഘടനയിലേക്കോ അല്ല, മറിച്ച് ഖുർആനും സുന്നത്തും പിൻപറ്റാനാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് ബോധ്യപ്പെട്ടു, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്ന കാര്യം സത്യമാണ്, ഇതാണ് ശരിയായ അഖീദ, ജനങ്ങൾ സ്വീകരിച്ചു പോകുന്ന അഖീദയിൽ പിഴവുകളുണ്ട്. ഇത് മനസ്സിലാക്കിയിരിക്കുന്ന മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനോട് പറഞ്ഞു, ഞാൻ താങ്കളെ ഈ ദഅവത്തിന്റെ വിഷയത്തിൽ സഹായിക്കാം. അങ്ങനെ പരസ്പരം അവർ സഹായ സഹകരണങ്ങൾ പരസ്പരം വാഗ്ദാനം ചെയ്തു. ഇപ്പോൾ രണ്ട് കാര്യമായി. ഒന്ന്, പ്രാമാണികമായി നേരിടാൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇൽമിയായിട്ട് അത്രയും അധികം കഴിവുള്ള വ്യക്തി, പ്രാമാണികമായി എന്ത് വിഷയം ആരെന്ത് ശുഭഹത്ത് കൊണ്ടുവരികയാണെങ്കിലും മറുപടി കൊടുക്കാൻ ആർക്ക് പറ്റും? ഇൻഷാ അല്ലാ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറ്റുമായിരുന്നു. അധികാരപരമായി ആയുധപരമായി നേരിടാൻ ആരുണ്ട്? മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാണ്ട്. ഒരു ഭാഗത്ത് അധികാരമുണ്ട്, മറുഭാഗത്ത് പ്രമാണമുണ്ട്. ഇനി എന്താണ് പേടിക്കാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് തുടങ്ങിയപ്പോഴും ഇങ്ങനെയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് പറഞ്ഞു, പല ആൾക്കാരും ദ്രോഹിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബും ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബും റളിയല്ലാഹു അൻഹുമ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി ഇസ്ലാമിന് ബലം വന്നു, ഇസ്ലാമിന് ശക്തി ആർജിച്ചു. ഇതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കൂടെ മുഹമ്മദ് ബിൻ സഊദ് എന്ന് പറയുന്ന അഹ്ലു സുന്നയുടെ ഭരണാധികാരി നിന്നപ്പോൾ അവിടെ ദഅവത്ത് ശക്തി ആർജിച്ചു, ദഅവത്തിന് പുതിയ കളമുരങ്ങി. ഇവിടെ ആദ്യം ചെയ്തത് എന്താണ്? മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള കത്തുകൾ എഴുതി, ഓരോരോ സ്ഥലങ്ങളിലുള്ള അമീറന്മാർക്ക് കത്തുകൾ എഴുതിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ തൗഹീദിലേക്ക് വരണം, അവിടെയുള്ള ഉലമാക്കൾക്ക് കത്തുകൾ എഴുതിക്കൊണ്ട് പറഞ്ഞു ഇവിടെയുള്ള ജനങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ തിരുത്താൻ വേണ്ടി തയ്യാറാവണം. ഈ രീതിയിൽ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഓരോരോ സ്ഥലങ്ങളിലേക്ക് കത്തെഴുതി. പല ആൾക്കാർ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ തിരിച്ചു കുറ്റം പറഞ്ഞു, അദ്ദേഹം തിരിച്ചു മറുപടി എഴുതി. ചില ആൾക്കാർ പദ്യരൂപത്തിൽ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു. ഇതിനൊക്കെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ മറുപടി കൊടുത്തു. മുഹമ്മദ് ഇബ്നു സഅദ് റഹിമഹുള്ള ഒരു ഭാഗത്ത് ആയുധപരമായി മുന്നേറി, ഇപ്പുറത്ത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പ്രാമാണികമായി മുന്നേറാൻ വേണ്ടി തുടങ്ങി. ദഅവത്ത് ശക്തി ആർജിച്ചു, പല ആൾക്കാരും ദഅവത്ത് സ്വീകരിച്ചു, തൗഹീദിന്റെ പ്രകാശം വീശാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടു നിന്നപ്പോൾ പല ആൾക്കാർക്കും പേടിയായി. നമ്മുടെ ഭരണകൂടം, ചെറിയ ചെറിയ ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്നു അന്ന്, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിയായി. അങ്ങനെ ഒരു ദിവസം നജദിൽ സംഭവിച്ചിരിക്കുന്ന ഈ വലിയ വലിയ മാറ്റങ്ങൾ കണ്ട്, അല്ലെങ്കിൽ തൗഹീദിലേക്കുള്ള ക്ഷണം കണ്ട്, റിയാദിന്റെ അമീറായിരുന്ന ദഹാം ഇബ്നു ദവാസ് എന്ന് പറയുന്ന വ്യക്തി മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനെയും മുഹമ്മദ് ഇബ്നു സഅൂദിനെയും കടന്നാക്രമിച്ചു. അവർ താമസിച്ചുകൊണ്ടിരുന്ന ദിറയ്യയിൽ വന്നുകൊണ്ട് റിയാദിന്റെ ഭരണാധികാരി, അന്ന് ഓരോ സ്ഥലത്തിന് ഓരോ അമീറാണ്, റിയാദിനൊരു അമീർ, അൽഹസാഖൊരു അമീർ, ഹായിലിനൊരു അമീർ, ഖർജിനൊരു അമീർ, അങ്ങനെ ഓരോ സ്ഥലത്തിന് ഓരോ അമീറായിരുന്നു. അന്ന് റിയാദിന്റെ അമീറായിരുന്ന ദഹാം എന്ന് പറയുന്ന വ്യക്തി ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് താമസിക്കുന്ന ദിറയ്യയിലേക്ക് വരികയും കടന്നാക്രമിക്കുകയും ചെയ്തു. അതിൽ മുഹമ്മദ് ഇബ്നു സഅൂദ് റഹിമഹുള്ളയുടെ ചില മക്കളൊക്കെ കൊല്ലപ്പെട്ടു. അവർ കരുതിയത് എന്താണ്? ഇത്തരത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്ക് ഇവരൊക്കെ ദഅവത്ത് വിട്ടുവലിച്ച് പിന്നോട്ടു പോകും, ഇവരൊക്കെ ഈ തൗഹീദിന്റെ ദഅവത്ത് ഉപേക്ഷിക്കുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ മുഹമ്മദ് ഇബ്നു സഅൂദ് റഹിമഹുള്ള ഈ ആക്രമണങ്ങളൊന്നും വന്നപ്പോൾ അവിടെ പേടിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ താരതമ്യേന ആയുധബലം കുറവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന സാമ്പത്തികം കുറവാണ്. മുഹമ്മദ് ഇബ്നു സഅൂദിനെ സംബന്ധിച്ചിടത്തോളം റഹിമഹുള്ള ബാക്കിയുള്ള അമീറന്മാരെ വെച്ചു നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് കഴിവുകളൊക്കെ കുറവാണ്. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഇത് തൗഹീദി ദഅവത്താണ്. വലയൻസുറന്നല്ലാഹു മയ്യൻസുറു, അല്ലാഹുവിനെ സഹായിക്കുന്നവരെ അല്ലാഹു സഹായിക്കും. അവന്റെ ദീൻ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി സഹായിച്ചാൽ അല്ലാഹു സഹായിക്കുമെന്ന ഉറപ്പ് മുഹമ്മദ് ഇബ്നു സഅൂദ് റഹിമഹുള്ളയുടെ മനസ്സിലേക്ക് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് വെച്ചുകൊടുത്തപ്പോൾ അവിടെ അദ്ദേഹം ഏതൊരു ആക്രമണത്തെയും ഭയന്നിട്ടില്ല. അവർ ദഅവത്തിന്റെ വിഷയത്തിൽ മുന്നോട്ട് പോവാൻ വേണ്ടി തുടങ്ങി. ഇവരുടെ സംഭവത്തെ സംബന്ധിച്ച് അല്ലാമ ഇബ്നു ബദ്റാൻ റഹിമഹുള്ള, ഷാമിലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതൻ, ഇവർക്കെതിരെ വന്ന ആക്രമണങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: കനാതിഹൻ സഖറതൻ യൗമൻ ലിയൂഹിനഹ വലം യളിർഹ വഔഹ ഖർനഹുൽ വഇലു. ഒരു ആട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാൽക്കാലി മൃഗം അതിന്റെ കൊമ്പുകൾ കൊണ്ട് ഒരു പാറക്കല്ലിന് ധാരാളമായി അടിച്ചാൽ എന്താ സംഭവിക്കുക? ആ പാറക്കല്ല് പൊട്ടൂല, മറിച്ച് അതിന്റെ കൊമ്പുകളാണ് ഒടിയുക. ഇതുപോലെയായിരുന്നു മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെയും മുഹമ്മദ് ഇബ്നു സഅൂദിന്റെയും ദഅവത്ത് എന്ന് അല്ലാമ ഇബ്നു ബദ്റാൻ റഹിമഹുള്ള പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, അവരുടെ ദഅവത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പല ആൾക്കാരും ദഅവത്ത് സ്വീകരിച്ചു. വിമർശനങ്ങൾ ധാരാളം ഭാഗത്തു നിന്ന് വന്നു. ചില അന്ന് ജീവിച്ചിരുന്ന ചില പണ്ഡിതന്മാർ വിമർശിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ സഹോദരനായ സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബ് പോലും അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് ചില ലേഖനങ്ങൾ എഴുതി. അതുപോലെ തന്നെ അന്ന് ജീവിച്ചിരുന്ന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഫൈറൂസ് അന്നജ്ദി എന്ന് പറയുന്ന വ്യക്തി ഷെയ്ഖുൽ ഇസ്ലാമിനെ അദ്ദേഹം നടത്തുന്ന ദഅവത്തിൽ തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ എഴുതി, ചില ശുബഹത്തുകൾ എഴുതി. അതിനുള്ള മറുപടിയാണ് കശ്ഫ് ശുബഹാത്ത് എന്ന പേരിൽ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയത്. മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഫൈറൂസ് അന്നജ്ദി എന്ന് പറയുന്ന വ്യക്തി പ്രചരിപ്പിച്ചിരിക്കുന്ന ശുബഹത്തുകൾക്കുള്ള മറുപടിയായിട്ടാണ് കശ്ഫ് ശുബഹാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയത്. ഒരു ഭാഗത്ത് ഉലമാക്കൾ ആക്രമിച്ചു, മറുഭാഗത്ത് ചില ഭരണാധികാരികളും അദ്ദേഹത്തെ ആക്രമിച്ചു. അതിൽപ്പെട്ടതാണ് നേരത്തെ ഞാൻ പറഞ്ഞ റിയാദിന്റെ ഭരണാധികാരി. അദ്ദേഹം ഏകദേശം 20-ലധികം വർഷം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനെയും മുഹമ്മദ് ഇബ്നു സഅൂദിനെയും വകവരുത്താൻ നോക്കി. അതുപോലെ തന്നെ ഖർജിന്റെ ഭരണാധികാരി സെയ്ദ് ഇബ്നു ജാമിൽ അൽആഇദി എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ ദഅവത്തിനെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചു. അതുപോലെ തന്നെ അൽഹസായിന്റെ ഭരണാധികാരി സുലൈമാൻ ഇബ്നു മുഹമ്മദ് അൽ ഖാലിദി എന്ന് പറയുന്ന വ്യക്തിയും ഇവരുടെ ദഅവത്തിനെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചു. ഇങ്ങനെ പല അമീറന്മാരും, ശക്തരായ പല അമീറന്മാരും, അത്തരത്തിൽ ആയുധ ബലങ്ങളില്ലാത്ത മുഹമ്മദ് ഇബ്നു സഅൂദ് റഹിമഹുള്ളയുടെ കീഴിലുള്ള ദഅവത്ത് തകർത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ സഹായം അവർക്കുള്ളതിനാൽ ആർക്കും അവരെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. ദാവത്ത് മുന്നോട്ട് പോയി, ധാരാളം ആൾക്കാർ സ്വീകരിച്ചു, എത്രയോ ആൾക്കാർ സ്വീകരിച്ചു, പലരും ഇത് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ഹിജറ 1179 മുഹമ്മദ് ബിൻ സഅൂദ് റഹിമഹുള്ള മരണപ്പെടുന്നത്. ഹിജറ 1179 തനിക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിയിരിക്കുന്ന മുഹമ്മദ് ബിൻ സഅൂദ് റഹിമഹുള്ള മരണപ്പെട്ടു. ശേഷം അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ അസീസ് ഭരണമേറ്റെടുത്തു. അദ്ദേഹത്തിന്റെ മകനായ അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് ഭരണമേറ്റെടുത്തു. ശേഷം അവരൊരു തീരുമാനത്തിലെത്തി. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അതുപോലെ തന്നെ അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് ബിൻ സഅൂദും ഒന്നായി നിന്നുകൊണ്ട് രാജ്യത്തിന്റെ കാര്യം നോക്കാമെന്ന് തീരുമാനത്തിലെത്തി. അവർ പരസ്പരം രാജ്യത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ, രാജ്യത്തിന്റെ ധാരാളം വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ വിഷയങ്ങളൊക്കെ അവർ പരസ്പരം രണ്ടാൾക്കാരും കൈകോർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാം എന്ന രീതിയിൽ അവർ ഒരു ധാരണയിലെത്തി, അവർ അംഗീകരിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ സ്ഥാനങ്ങളൊക്കെ രാജിവെക്കുകയും അദ്ദേഹം പറഞ്ഞു, ഞാൻ ദഅവത്തിന്റെ മേഖലയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നിന്നോളാം. ദുനിയാവിന്റെ കാര്യങ്ങൾ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല, അവർക്ക് ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ ആഗ്രഹമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എനിക്ക് ഈ രാജ്യത്തിന്റെ നേതൃത്വമൊന്നും വേണ്ട, മറിച്ച് ഇവിടെ ഇൽമ് പഠിപ്പിക്കാൻ ഞാൻ ഇരുന്നോളാം, അതുപോലെ തന്നെ ദഅവത്തിന്റെ കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുത്തോളാം എന്ന രീതിയിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ദഅവത്തുമായി അദ്ദേഹം മുന്നോട്ട് പോയി. ധാരാളം മസ്ജിദുകൾ ദറഇയയിൽ ഉണ്ടാക്കി, അതുപോലെ തന്നെ ധാരാളം പുസ്തകങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങൾ അവിടെ ഉണ്ടാക്കി. വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ അരികിലേക്ക് യാത്ര ചെയ്ത് വരാൻ തുടങ്ങി, ആൾക്കാർ പഠിക്കാൻ തുടങ്ങി, ആൾക്കാർ അദ്ദേഹത്തിന്റെ ദഅവത്ത് സ്വീകരിക്കാൻ തുടങ്ങി. ദറഇയ എന്ന് പറയുന്ന പ്രദേശം സാമ്പത്തികമായി വളരെ പിന്നോട്ടായിരുന്ന പ്രദേശം ആൾക്കാർ കൂടുതലായി വരാൻ തുടങ്ങിയപ്പോൾ, ആൾക്കാർക്കിടയിൽ വലിയൊരു കേന്ദ്രമായി മാറിയപ്പോൾ സാമ്പത്തികമായി അവർ ഉയരാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വതആല സഹായിച്ചു, പല ആൾക്കാരും അവിടേക്ക് വരാൻ തുടങ്ങി. ധാരാളം മക്തബകൾ അവിടെ തുറന്നു, ധാരാളം പുസ്തകശാലകൾ അവിടെ തുറന്നു, ആൾക്കാർ ഇൽമ് പഠിക്കാൻ അവിടേക്ക് വരും. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് അവിടെ പഠിപ്പിക്കും, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ അങ്ങനെ അവിടെ പഠിപ്പിക്കും. അദ്ദേഹം അവിടെ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചു, അതൊക്കെ ലോകാടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ അവിടെ ദഅവത്ത് വളരെ നല്ല രീതിയിൽ അതിനുശേഷവും നടത്തി. അദ്ദേഹത്തിന്റെ മക്കളും അതിൽ വലിയ പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ 6 ആൺമക്കളും 4 പെൺമക്കളുമായിരുന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് 6 ആൺമക്കളും 4 പെൺമക്കളും. അവരുടെ ആൺമക്കൾ ആരൊക്കെയാണ്? ഹസൻ, ഹുസൈൻ, ഇബ്രാഹിം, അബ്ദുല്ലാ, അബ്ദുൽ അസീസ്, അലി. ഹസൻ, ഹുസൈൻ, ഇബ്രാഹിം, അബ്ദുല്ലാ, അബ്ദുൽ അസീസ്, അലി എന്നിങ്ങനെ 6 ആൺമക്കളാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 4 പെൺമക്കളും ഉണ്ടായിരുന്നു. 4 പെൺമക്കളും ഉണ്ടായിരുന്നു. ഇതിൽ ധാരാളം വർഷം ജീവിച്ച് അവർക്ക് സന്താനങ്ങൾ ഉണ്ടായത് 4 ആൺകുട്ടികൾക്കാണ്, ഹസനും, ഹുസൈനും, അലിക്കും, അബ്ദുള്ളാക്കും. ഈ 4 ആൾക്കാർക്ക് ധാരാളം മക്കളുണ്ടായി. അവരുടെ കുടുംബത്തെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ആലു ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മക്കളായ ഹസൻ, ഹുസൈൻ, അലി, അബ്ദുള്ള ഈ 4 ആൾക്കാരിലൂടെ അവരുടെ പരമ്പരക്കാണ് ഇന്ന് എന്ത് പറയുന്നത്? ആലു ഷെയ്ഖ് എന്ന് പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞതുപോലെ ഭരണത്തിന്റെ വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുന്നില്ല, മറിച്ച് ഭരണത്തിന്റെ കാര്യങ്ങൾ ആലു സഊദ് മുഹമ്മദ് സഊദിന്റെ കുടുംബം നോക്കട്ടെ, ഇവിടെ പഠിപ്പിക്കുന്നതിന്റെ മേഖല നമ്മൾ നോക്കാമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും സൗദി അറേബ്യയിൽ ഫത്വയുടെ ആ ഒരു മേഖല, അല്ലെങ്കിൽ സൗദിയുടെ മുഫ്തി ആരാണ്? ആലു ഷെയ്ഖിൽ പെട്ടവരാണ്, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കുടുംബക്കാരാണ്. ഭരണകാര്യത്തിൽ നോക്കുന്നത് ആരാണ്? ആലു സഊദാണ്. ഇപ്പോഴുള്ള സൗദിയുടെ മുഫ്തി ആരാണ്? അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്. ഇതിനു മുമ്പുള്ള മുഫ്തി ഷെയ്ഖ് ബിൻ ബാസ് ആണ്. ഷെയ്ഖ് ബിൻ ബാസ് ആലു ഷെയ്ഖിലല്ല, പക്ഷേ ഷെയ്ഖിന്റെ മഹത്വം കാരണം അവർ നൽകിയതാണ്. അതിനു മുമ്പാരായിരുന്നു? മുഹമ്മദ് ഇബ്രാഹിം ആലു ഷെയ്ഖ്. അപ്പോൾ ആലു ഷെയ്ഖ് എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ 4 മക്കളുടെ പരമ്പരയാണ്. ഇവർക്കാണ് ആലു ഷെയ്ഖ് എന്ന് പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് ഈ രീതിയിൽ ദഅവത്തിൽ വളരെ വലിയൊരു മാറ്റങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി, ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചു. അങ്ങനെ ഹിജറ 1206 ഒരു ശവ്വാൽ മാസത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് രോഗം ബാധിച്ചു. ഏതാനും ദിവസങ്ങൾ രോഗം നീണ്ടുപോയി. അങ്ങനെ ദുൽഖാദ മാസമായപ്പോൾ, ശവ്വാൽ കഴിഞ്ഞുള്ള മാസമായപ്പോൾ ഒരു ദിവസം വെള്ളിയാഴ്ച അദ്ദേഹം മരണപ്പെട്ടു. മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് 91 വയസ്സായിരുന്നു. ഏകദേശം 236 വർഷങ്ങൾക്ക് മുമ്പാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെടുന്നത്. ഏകദേശം 236 വർഷങ്ങൾക്ക് മുമ്പാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുല്ലാഹി അലൈഹി മരണപ്പെടുന്നത്. അന്ന് അദ്ദേഹത്തിന് എത്ര വയസ്സ്? 91 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ ഖബർ ദിറഇയ എന്ന് പറയുന്ന ആ സ്ഥലത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇതാണ് ഷെയ്ഖിനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബറക്കല്ലാഹു ഫീക്കും, ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മുഹമ്മദ് ബിൻ സഅൂദ് റഹിമഹുല്ലാ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കൂടെ നിന്നിട്ടാണ് ആദ്യം എന്ത് ചെയ്തത്? സൗദി ഭരണകൂടം സ്ഥാപിച്ചത്. ഇതാണ് അദ്ദൗലത്തു സഊദിയ അൽ ഊല എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദൗലത്തു സഊദിയത്തുൽ ഊല, ഒന്നാമത്തെ സൗദി ഭരണകൂടം എന്നാണ് അത് അറിയപ്പെടുന്നത്. മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ സ്ഥാപിച്ചിരിക്കുന്ന ഭരണകൂടം 1233 വർഷം, ഹിജറ 1233 അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. മുഹമ്മദ് ബിൻ സഊദിന്റെ കുടുംബത്തിന് സൗദിയുടെ അല്ലെങ്കിൽ ആ ദിറഇയുടെ ഭരണം നഷ്ടപ്പെട്ടു. അതിനുശേഷം തുർക്കി ഇബ്നു അബ്ദുൽ അസീസ് ആൽ സഊദ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീകും, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ സ്ഥാപിച്ചിരിക്കുന്ന ആ ഒരു ഭരണകൂടം ഏകദേശം ഹിജറ 1333 അവർക്ക് നഷ്ടമായി. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുല്ലാഹി അലൈഹി മരണപ്പെട്ടു. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ മരണപ്പെട്ടു. അതിനുശേഷം ആ ഭരണകൂടം അവർക്ക് നഷ്ടമായി. ആ ഒരു ഭരണകൂടത്തെയാണ് ഒന്നാമത്തെ സഊദി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദൗലത്തു സഊദിയത്തുൽ ഊല എന്ന് പറയുന്നത്, ഒന്നാമത്തെ സഊദി ഭരണകൂടം. അതിനുശേഷം തുർക്കി ഇബ്നു അബ്ദുൽ അസീസ് ആൽ സഊദ് റഹിമഹുല്ലയാണ് സഊദി ഭരണകൂടം പുനഃസ്ഥാപിക്കുന്നത്. അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കാലഘട്ടത്തിൽ അതിന്റെ തലസ്ഥാനം എവിടെയാണ്? ദിറഇയാണ്. ദിറഇയാണ് തുർക്കി ഇബ്നു അബ്ദുൽ അസീസ് ആൽ സഊദ് ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സഊദിയുടെ തലസ്ഥാനമായി ദിറഇയയിൽ നിന്ന് റിയാദിലേക്ക് മാറ്റുന്നത്. ദിറഇയയിൽ നിന്ന് റിയാദിലേക്ക് സൗദി അറേബ്യയുടെ തലസ്ഥാനം മാറ്റുന്നത് തുർക്കി ഇബ്നു അബ്ദുൽ അസീസ് ആൽ സഊദ് റഹിമഹുല്ലയാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. ഹിജറ 1319 വീണ്ടും അവർക്ക് ഭരണം നഷ്ടമായി. ഹിജറ 1319 വീണ്ടും അവർക്ക് നഷ്ടമായി, ഭരണം നഷ്ടമായി. അവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ നടന്നു. ഹായിലെ ഭരണാധികാരിയുമായി ചില വിഷയങ്ങൾ നടന്ന കാരണത്താൽ രണ്ടാമതും അവർക്ക് ഭരണം നഷ്ടമായി. ഈ രണ്ടാമത് നഷ്ടമായിരിക്കുന്ന ആ ഭരണത്തെയാണ് എന്ത് പറയുന്നത്? അദ്ദൗലത്തു സഊദിയത്തു സ്ഥാനിയ എന്ന് പറയുന്നു. അതിനുശേഷം ഭരണം പിടിച്ചെടുത്തത് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുൽ റഹ്മാൻ ആൽ സഊദ് റഹിമഹുല്ലയാണ്. അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുൽ റഹ്മാൻ ആൽ സഊദ് റഹിമഹുല്ലയാണ്. അതാണ് അദ്ദൗലത്തു സഊദിയ അസ്സാലിസ, മൂന്നാമത്തെ സൗദി ഭരണകൂടം. അതാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇവിടെ ഉലമാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ലോകത്ത് കഴിഞ്ഞു പോയിരിക്കുന്ന ഒരു ഭരണകൂട ചരിത്രത്തിലും ഇത് ആവർത്തിക്കപ്പെട്ടിട്ടില്ല. ഒരു ഭരണം നഷ്ടപ്പെട്ടു, വീണ്ടും അതേ കുടുംബത്തിന് ഭരണം ലഭിച്ചു, വീണ്ടും നഷ്ടപ്പെട്ടു, വീണ്ടും അതേ കുടുംബത്തിന് ലഭിച്ചു. അങ്ങനെ ലോക ചരിത്രത്തിൽ എവിടെയും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഉലമാക്കൾ പറയുന്നു, ഇവർക്ക് ഇത് ലഭിക്കാനുള്ള കാരണം അവർ തൗഹീദിന്റെ സ്ഥാനം നൽകിയതുകൊണ്ടാണ്. അവർ തൗഹീദിന്റെ സ്ഥാനം നൽകിയതുകൊണ്ടാണ് ഇന്നും സൗദി അറേബ്യ തൗഹീദിന് വലിയ സ്ഥാനം നൽകുന്നുണ്ട്. അവിടെ എവിടെയും അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ അവരൊരു സൗകര്യവും നൽകുന്നില്ല. പരസ്യമായി ഒരാളും അങ്ങനെ ചെയ്യുന്നുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സൗദി അറേബ്യ ഇന്ന് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ഖൈറുള്ള രാജ്യമാണ്. ഏറ്റവും ഖൈറുള്ള രാജ്യമാണ്. അതിനർത്ഥം അവിടെ ഒരു തെറ്റുമില്ല എന്നല്ല. സ്വാഭാവികമായും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഓരോരോ വർഷം കഴിയും തോറും കഴിഞ്ഞ വർഷത്തെക്കാളും മോശമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. പക്ഷേ ലോകത്ത് നിലനിൽക്കുന്നതിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പറയുന്നത് പോലെ തെറ്റുകളും ന്യൂനതകളും ഉണ്ടെങ്കിലും ലോകത്ത് നിലനിൽക്കുന്നതിൽ ഏറ്റവും നല്ല ഭരണകൂടം സൗദി ഭരണകൂടമാണ്. അത് ഈ പറഞ്ഞതുപോലെ മൂന്നാമത്തെ സൗദി ഭരണമാണ്. അതുപോലെ തന്നെ ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ന് അദ്ദേഹത്തിന്റെ ദഅവത്തിനെയും അദ്ദേഹത്തെയും വിമർശിക്കാൻ ചില ആൾക്കാർ പറയുന്ന പേരാണ് വഹാബിയ. ചില ആൾക്കാരെന്ത് പറയും? വഹാബിയ എന്ന് പറയും. വഹാബികൾ എന്ന് വിളിക്കും. വഹാബികൾ എന്ന് വിളിക്കും. പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് അവരിത് വിളിക്കുന്നത്. ഇതിന് രണ്ട് രൂപത്തിലാണ് മറുപടി. ഒന്നാമത്തേത്, ഷെയ്ഖുൽ ഇസ്ലാമിന്റെ പേരെന്താണ്? മുഹമ്മദ് എന്നാണ്, അബ്ദുൽ വഹാബ് എന്നല്ല. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദിയ എന്നാ പറയേണ്ടത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് സമ്മതിച്ചിട്ടില്ല. അവർ വിളിക്കുന്നത് വഹാബിയ എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ് അബ്ദുൽ വഹാബ്. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേര് മുഹമ്മദ് എന്നാണ്. വഹാബ് എന്നുള്ളത് ആരുടെ പേരാണ്? അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ്. ഇവര് ചേർക്കുന്നത് വഹാബിലേക്കാണ്. വഹാബ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേരാണ്. ഖുർആനിൽ സൂറത്തു ആലു ഇംറാനിൽ അള്ളാഹു പറഞ്ഞു, ഇന്നക അൻതൽ വഹാബ്, അള്ളാഹുവേ നീയാണ് വഹാബ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്കാണ് അത് ചേർക്കപ്പെടുന്നത്. വഹാബി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ആൾക്കാർ, അത് നമ്മൾക്ക് ഇസ്സത്താണ്, അത് ഇസ്സത്താണ്. ഇനി വഹാബിയ എന്ന് പറയുന്ന വിഭാഗമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു വിഭാഗം ചരിത്രത്തിലുണ്ട്. വഹാബിയ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം ചരിത്രത്തിലുണ്ട്. അബ്ദുൽ വഹാബ് ഇബ്നു അബ്ദുറഹ്മാൻ റുസ്തുമിന്റെ ആൾക്കാർ, അബ്ദുൽ വഹാബ് ഇബ്നു അബ്ദുറഹ്മാൻ റുസ്തും എന്ന് പറയുന്ന ഇബാദി ഖാരിജിയായ ഒരു വ്യക്തിയുടെ പിന്മുറക്കാർക്ക് പറയുന്ന പേരാണ് വഹാബികൾ. അത് ചരിത്ര രേഖയാണ്. ചരിത്രത്തിൽ അബ്ദുൽ വഹാബ് ഇബ്നു അബ്ദുറഹ്മാൻ റുസ്തുമിന്റെ ആൾക്കാരാണ് വഹാബികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹിജറ രണ്ടാം നൂറ്റാണ്ടിൽ, ഒന്നിക്കൽ ഹിജറ രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ മൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വടക്കേ ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഖവാരിജി വിഭാഗമാണ് വഹാബികൾ. അതുപോലെ തന്നെ അവരറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്താണ്? റുസ്തുമിയാക്കൾ എന്ന പേരിലും അറിയപ്പെട്ടു. വഹാബിയ എന്നും റുസ്തുമിയ എന്ന പേരിലും അറിയപ്പെട്ടിരിക്കുന്നത് അബ്ദുൽ വഹാബ് ഇബ്നു അബ്ദുറഹ്മാൻ റുസ്തുമിന്റെ ആൾക്കാരെയാണ്. അവരാണ് യഥാർത്ഥത്തിൽ വഹാബികൾ. അവർക്കാണ് ചരിത്രത്തിൽ വഹാബികൾ എന്ന പേരുള്ളത്. ഈ പേര് ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ മൂലമാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിലേക്ക് ചേർത്തിയിരിക്കുന്നത്. അതല്ലാതെ അത് വാസ്തവത്തിൽ വെച്ചിരിക്കുന്ന ആൾക്കാരും മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദഅവത്തിന് വെച്ചതല്ല. മുഹമ്മദ് ബിൻ സഅദ് അഷ്ഷുവൈഇർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകാരൻ ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. വഹാബി എന്ന് പറയുന്ന പേര് വാസ്തവത്തിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആൾക്കാർക്കുള്ളതല്ല, മറിച്ച് അബ്ദുൽ വഹാബ് ഇബ്നു അബ്ദുറഹ്മാൻ റുസ്തും എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിലുള്ള ആൾക്കാർക്കാണ്. അവർ ഖവാരിജിയാക്കളാണ്, അവർ ഇബാദിയാക്കളാണ്. ഈ ഒരു ഫായിദ ആദ്യമായിട്ട് ഞാൻ കേട്ടിരിക്കുന്നത് ഷെയ്ഖ് ബദർ അൽ ഉസൈബി ഹഫളഹുള്ളയെ സന്ദർശിക്കാൻ പോയപ്പോഴാണ്. അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു, നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ വഹാബികൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആക്ഷേപിക്കാറുണ്ട്, എന്താണ് അവർക്ക് നമ്മൾ മറുപടി കൊടുക്കേണ്ടത്? ഷെയ്ഖ് രണ്ട് മറുപടിയാണ് പറഞ്ഞത്. ഒന്നാമത്തേത് ഷെയ്ഖ് പറഞ്ഞു, അത് അള്ളാഹുവിന്റെ പേരാണ്, അപ്പോൾ നിങ്ങൾക്കൊരു ഇസ്സത്താണ്. ഇനി അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ആക്ഷേപിക്കാനാണെങ്കിൽ അത് വാസ്തവത്തിൽ നിങ്ങളെ പേരെയല്ല, വഹാബിയ എന്ന് പറയുമ്പോൾ ആ വിഭാഗത്തെയാണ് അവർ ആക്ഷേപിക്കുന്നത്. അത് അവർക്ക് പോയിക്കൊള്ളട്ടെ, അവർ ആക്ഷേപം അർഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ രണ്ട് മറുപടികൾ വളരെ നല്ല കാര്യമാണ്. ഒന്നാമത്തേത് അത് അള്ളാഹുവിന്റെ പേരാണ്. രണ്ടാമത്തേത് വഹാബിയ എന്ന് പറയുന്ന ഒരു വിഭാഗം ചരിത്രത്തിലുണ്ട്. അവർക്ക് അറിയപ്പെട്ട മറ്റൊരു പേര് റുസ്തുമിയ എന്നാണ്, റുസ്തുമിയ. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം, അദ്ദേഹം മുഹമ്മദ് ബിൻ സഅൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെ ദഅവത്ത് നടത്തിയത് എല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ചില ആൾക്കാർ പ്രചരിപ്പിക്കാറുണ്ട്, ഉസ്മാനിയ ഭരണകൂടത്തിനെതിരെ പോരാടിയിട്ടാണ് ദിറയ്യ എന്ന് പറയുന്ന പ്രദേശം അവർ പിടിച്ചെടുത്തത്. ഉസ്മാനിയ ഭരണകൂടത്തിനെതിരെ പോരാടിയിട്ടാണ്, അല്ലെങ്കിൽ ചില ആൾക്കാർ എന്താ പറയാ, തുർക്കിയിനോട് പോരാടിയിട്ടാണ് അവർ ഈ ഭരണകൂടം പിടിച്ചെടുത്തത് എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. ചരിത്രപരമായി എവിടെയും നജദ് എന്ന് പറയുന്ന പ്രദേശം ഉസ്മാനിയ ഭരണകൂടം ഭരിച്ചിട്ടില്ല. നജദ് എന്ന് പറയുന്ന പ്രദേശം ഉസ്മാനിയ ഭരണകൂടം എവിടെയും ഭരിച്ചിട്ടില്ല. അബ്ബാസി ഭരണകൂടം ലോകത്ത് മുസ്ലിം രാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞു, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു, അമവി ഭരണകൂടം കഴിഞ്ഞു. അതിനുശേഷം ലോക രാജ്യങ്ങൾ ഭരിച്ചിരുന്ന ഭരണകൂടമാണ് അബ്ബാസി ഭരണകൂടം. അബ്ബാസി ഭരണകൂടം ലോകാടിസ്ഥാനത്തിൽ ബലഹീനമാവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഉടലെടുത്തിരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഉഹൈലുരിയ ഭരണകൂടം. ഉഹൈലുരിയ ഭരണകൂടം മുഹമ്മദ് ബിൻ യൂസഫ് അൽ ഉഹൈലിർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ ഭരണം സ്ഥാപിച്ചത്. അവരുടെ തലസ്ഥാനം യമാമയാണ്. അവർ സുന്നികളായിരുന്നില്ല, അവർ സൈദിയ മദ്ഹബിന്റെ ആൾക്കാരായിരുന്നു. സമീപകാലം വരെ അവർ നിലനിന്നിരുന്നു. അതിനുശേഷം അൽ അഹ്സ ഭരിച്ചിരുന്ന കറാമിത എന്ന് പറയുന്ന വിഭാഗം, ഉലമാക്കൾ കാഫിരീങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ആ ഒരു വിഭാഗമാണ് ഉഹൈലുരിയ ഭരണകൂടത്തെ തകർത്തത്. അതിനുശേഷം നജദിലുണ്ടായിരുന്ന സംവിധാനം എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ ഉമറാക്കളാണ് ഭരിച്ചിരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അൽ അഹ്സ ഒരാൾ ഭരിച്ചു, അതുപോലെ തന്നെ നജദിൽ ഉയൈന എന്ന് പറയുന്ന സ്ഥലം ഒരാൾ ഭരിച്ചു, ഉസ്മാൻ ബിൻ ഹംദ് ഭരിച്ചു, അതുപോലെ തന്നെ ദിറയ്യ എന്ന് പറയുന്ന പ്രദേശം മുഹമ്മദ് ബിൻ സഅൂദ് ഭരിച്ചു. ഇങ്ങനെ ഓരോരോ വ്യക്തികളുടെ കീഴിലാണ് ഓരോരോ പ്രദേശങ്ങൾ ഉണ്ടായത്. അതല്ലാതെ ഉസ്മാനിയ ഭരണകൂടത്തിന്റെ താഴെ ഉണ്ടായിരുന്ന സ്ഥലമല്ല നജദ് എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈ ഉസ്മാനിയ ഭരണകൂടത്തിനെതിരെ പടപ്പുറപ്പാട് നടത്തി എന്ന് പറയുന്നത് തികച്ചും കളവാണ്. ചരിത്രത്തിൽ എവിടെയും ഉസ്മാനിയ ഭരണകൂടത്തിന്റെ അവർ ഭരിച്ചിരുന്ന പ്രദേശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആധികാരികമായ ഒരു ഗ്രന്ഥത്തിലും നജദ് എന്ന് പറയുന്ന പ്രദേശം ഉസ്മാനിയാക്കൾ ഭരിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല. മറിച്ച് ഏഴാം നൂറ്റാണ്ടിന് ശേഷം നജദ് എന്ന് പറയുന്ന പ്രദേശത്ത് വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടം നിലനിന്നിരുന്നില്ല. ഏഴാം നൂറ്റാണ്ടിന് ശേഷം നജദ് എന്ന് പറയുന്ന പ്രദേശത്ത് വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടം നിലനിന്നിരുന്നില്ല. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുല്ലാഹി അലൈഹിയെ മോശമാക്കി ചിത്രീകരിക്കാൻ ചില ആൾക്കാർ കൊണ്ടുവന്ന ഒരു കളവാണ് ഉസ്മാനിയ ഭരണകൂടത്തിനെതിരെ അദ്ദേഹം പുറപ്പെട്ടു എന്നുള്ളത്. വാസ്തവത്തിൽ ഉസ്മാനിയ ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നില്ല നജദ് അദ്ദേഹം അവരോട് യുദ്ധം ചെയ്യാൻ. അതുകൊണ്ട് ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ. അടുത്തൊരു വിഷയം സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, ഈ കിതാബിനെ സംബന്ധിച്ചാണ്. നവാഖിദുൽ ഇസ്ലാം എന്നാണ് ഈ കിതാബിന്റെ പേര്. നവാഖിദുൽ ഇസ്ലാം എന്താണ് നാഖിൽ എന്ന് പറഞ്ഞാൽ അറബിയിൽ അർത്ഥം, അല്ലെങ്കിൽ നഖ്ല് എന്ന് പറഞ്ഞാൽ അറബിയിൽ എന്താ അർത്ഥം? കെട്ടിയിട്ടിരിക്കുന്ന ഒരു വസ്തു, അതിന്റെ കെട്ടഴിച്ചു കളയുന്നതിനാണ് എന്ത് പറയുക? നഖ്ല് എന്ന് പറയുക. ഒരു വസ്തു നമ്മൾ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ആ കെട്ടുകൾ അഴിച്ച് അതിനെ സ്വതന്ത്രമാക്കുന്നതിനാണ് എന്ത് പറയുക? നഖ്ല് എന്ന് പറയുക. ഖുർആനിൽ ഈ ഒരു അർത്ഥത്തിൽ പല ആയത്തുകളും കാണാം. അല്ലാഹു പറഞ്ഞു, വലാ തൻഖുദുൽ അയ്മാന ബഅദ തൗകീദിഹ, നിങ്ങൾ സത്യം ചെയ്തതിന് ശേഷം ആ സത്യത്തിന് വിലയില്ലാത്ത രൂപത്തിൽ നിങ്ങൾ അഴിച്ചുവിടരുത് എന്ന് അല്ലാഹു പറഞ്ഞു. അതുപോലെ തന്നെ അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖി, അല്ലാഹുവിനോട് വാഗ്ദാനം ചെയ്തതിന് ശേഷം അത് ലംഘിക്കരുത് എന്ന അർത്ഥത്തിലും പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു. അപ്പോൾ നഖ്ല് എന്ന് പറഞ്ഞാൽ അറബിയിൽ അർത്ഥം ഒരു സാധനം കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കെട്ട് അഴിച്ചുവിടുന്നതിനാണ് അറബിയിൽ നഖ്ല് എന്ന് പറയുക. ഒരു കാര്യമില്ലാതാക്കുക, മലയാളത്തിൽ മനസ്സിലാവാൻ പറഞ്ഞാൽ ഒരു കാര്യത്തെ ബാത്തിലാക്കി കളയുക. അതുകൊണ്ട് ഫുഖഹാക്കൾ എന്ന് പറയും നവാഖിദുൽ വുദു, വുദുവിനെ ബാത്തിലാക്കുന്ന കാര്യം. ഇബാദത്ത് ഏതൊരു ഇബാദത്താണെങ്കിലും അതിന് നവാഖിദുകൾ ഉണ്ടാകും. ഏതൊരു ഇബാദത്താണെങ്കിലും അതിനെ ബാത്തിലാക്കുന്ന കാര്യം ഉണ്ടാകും. ഇസ്ലാം ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾക്കാണ് എന്ത് പറയുക? നവാഖിദുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യം. ബാത്തിലാക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇസ്ലാമിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇസ്ലാമിനെ ഭാഗികമായി ഇല്ലാതാക്കുന്നതായിരിക്കാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കദ്ദബൽ ഖദറ ഫഖദ് നഖല തൗഹീദ്, ആരെങ്കിലും ഖദറിലുള്ള വിശ്വാസം നിഷേധിക്കുകയാണെങ്കിൽ അവന്റെ തൗഹീദ് ഇല്ലാതായിരിക്കുകയാണ്. മൻ കദ്ദബൽ ഖദർ, മൻ കദ്ദബ ബിൽ ഖദരി ഫഖദ് നഖല തൗഹീദ്. ഇമാം ഫിരിയാവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ അസർ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നവാഖിദ് എന്ന് പറഞ്ഞാൽ സ്ഥാപിതമായ ഒരു കാര്യത്തെ ഒഴിവാക്കുന്നതിനാണ് എന്ത് പറയുക? നാഖിദ് അല്ലെങ്കിൽ നവാഖിദ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വ്യക്തി ഷഹാദത്ത് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നാൽ അയാളുടെ ഇസ്ലാം സ്ഥാപിതമായി. ഈ ഇസ്ലാമിനെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾക്കാണ് നവാഖിദുൽ ഇസ്ലാം എന്ന് പറയുക. അതാണ് അതിന്റെ ബന്ധം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്ന് ഷർത്തുകളാണ് ഇസ്ലാമിൽ, മൂന്ന് നിബന്ധനകളാണ്. ഒന്ന്, അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വഹ്ദാനിയത്ത് അംഗീകരിച്ചുകൊണ്ട് കീഴ്പ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വഹ്ദാനിയത്ത് അംഗീകരിച്ചുകൊണ്ട് കീഴ്പ്പെടുക. രണ്ടാമത്തേത് വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ അനുസരിക്കുക, അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. ഇസ്ലാം എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ പൂർണ്ണമായി കീഴ്പ്പെടുക. ഒരു വ്യക്തി അള്ളാഹുവിനും കീഴ്പ്പെടുന്നു, അതിന്റെ കൂടെ ബാക്കിയുള്ള ആൾക്കാർക്കും കീഴ്പ്പെടുന്നു, അങ്ങനെയാണെങ്കിൽ അവൻ ഇസ്ലാം പൂർണ്ണമല്ല. ഒരു വ്യക്തി പറയാണ് ഞാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയും കീഴ്പ്പെടും ബാക്കിയുള്ളതിനെയും കീഴ്പ്പെടും, അവൻ ഇസ്ലാം ശരിയല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമാണ് പൂർണ്ണമായിട്ട് കീഴ്പ്പെടാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നുള്ളൂ. രണ്ടാമത്തേത് പൂർണ്ണമായ അനുസരണ, നിരുപാധികമായ അനുസരണ, അത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മാത്രമാണ്. അതാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഷർത്ത്. ഒരു വ്യക്തി പറയാണ് ഞാൻ അള്ളാഹുവിനെ അംഗീകരിക്കും, ശിർക്കൊന്നും ചെയ്യില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കില്ല, പ്രവാചകനെ അനുസരിക്കില്ല, അവൻ മുസ്ലിം അല്ല. മൂന്നാമത്തെ നിബന്ധന എന്താണ്? അൽ ബറാഅത്തു മിനശ്ശിർക്കി വഅഹ്ലി, ഷിർക്കിൽ നിന്നും അതിന്റെ ആൾക്കാരിൽ നിന്നും പൂർണ്ണമായിട്ട് ബന്ധം വിച്ഛേദിക്കുക. ഷിർക്കിനെയോ അതിന്റെ ആൾക്കാരെയോ അതിന്റെ പേരിൽ സ്നേഹിക്കാതിരിക്കുക, അവരോട് പ്രത്യേകിച്ച് അതിന്റെ പേരിൽ ഒരു ഇഷ്ടമില്ലാതിരിക്കുക. ഇവിടെ മൂന്ന് നിബന്ധനകൾ ആരിൽ പൂർണ്ണമാവുന്നു അവനാണ് മുഅ്മിൻ, അവനാണ് മുസ്ലിം. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അള്ളാഹുവിനെ പൂർണ്ണമായി കീഴ്പ്പെടുക. വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ പൂർണ്ണമായി അനുസരിക്കുക. വൽബറാഅത്തു മിനൽ ശിർക്കി വഅഹ്ലി, ശിർക്കിൽ നിന്നും അതിന്റെ ആൾക്കാരിൽ നിന്നും ബന്ധമില്ലാതിരിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ആരിലുണ്ടോ അവനാണ് മുസ്ലിം. ഈ ഒരു ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ കിതാബിൽ പറയുന്നത്. ഈ ഇസ്ലാമിനെ തകർത്ത് കളയുന്ന കാര്യങ്ങൾ. ഈ കിതാബ് വായിക്കുന്നതിന് മുമ്പ് ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാ പറഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അൽഹംദുലില്ലാഹി, ഈ കിതാബിന് ആദ്യമായിട്ട് പൂർണ്ണമായി പഠിച്ചത് ഷെയ്ഖിന്റെ അരികിലാണ്. ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലയുടെ അരികിലാണ് ഈ കിതാബ് ആദ്യമായിട്ട് പഠിച്ചത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, ഒന്നാമത്തേത്, നവാഖുദുൽ ഇസ്ലാം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തേത്, ഒരു വ്യക്തി ഷഹാദത്ത് ചൊല്ലിയാൽ അയാൾ മുസ്ലിമാണ്. ഒരു വ്യക്തി ഷഹാദത്ത് ചൊല്ലിയാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അയാൾ മുസ്ലിമാണ്. അത് ഉറപ്പുള്ള കാര്യമാണ്. ശരീഅത്തിന്റെ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന കാര്യമാണ് ഒരു വ്യക്തി ഷഹാദത്ത് ചൊല്ലിയാൽ അയാൾ എന്താകും? മുസ്ലിമാകും. ഈ ഒരു ഇസ്ലാം സ്ഥാപിതമായി. ഇനി ഈ ഇസ്ലാം ബാത്തിലാകണമെങ്കിൽ വ്യക്തമായ തെളിവ് വേണം. നമ്മുടെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലോ നമ്മുടെ തോന്നലിന്റെ അടിസ്ഥാനത്തിലോ നമുക്കൊരു കാരണവശാലും ഒരു വ്യക്തി കാഫിറാണെന്ന് പറയാൻ പറ്റില്ല. ചില ആൾക്കാർ പറയും, ഓ മുസ്ലിമാണോ കാഫിറാണോ എന്ന് ഡൗട്ട് ഉണ്ട്. അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. മറിച്ച്, ഒരു വ്യക്തിയുടെ ഇസ്ലാം സ്ഥാപിതമായിട്ടുണ്ടെങ്കിൽ അയാൾ മുസ്ലിമാണ് എന്നുള്ളതാണ് അടിസ്ഥാനം. ഉലമാക്കൾ പറയുന്നു, അൽ യഖീനു ലാ യസൂലു ബിശക്ക്, ഉറപ്പുള്ളൊരു കാര്യം സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇല്ല എന്ന് പറയാൻ പാടില്ല. നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ് അയാൾ മുസ്ലിമാണ്. ഒരു വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂൽ എന്ന് പറഞ്ഞാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിമാണ്. പിന്നെ അയാൾ കാഫിറാണെന്ന് പറയണമെങ്കിൽ വ്യക്തമായ ഒരു തെളിവ് വേണം. അതല്ലാതെ എനിക്ക് തോന്നുന്നു അവന്റെ ഇസ്ലാമിൽ പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു കാരണവശാലും പറയാൻ പാടില്ല. ഇവിടെ ഉലമാക്കൾ ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാ സൂചിപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണം, ചില മസാജിദുകളിലേക്ക് മുസ്ലിമീങ്ങളുടെ ജനാസ കൊണ്ടുവന്നാൽ ചില ആൾക്കാർ ചോദിക്കും, ഇദ്ദേഹം എന്തെങ്കിലും കുഫ്ർ ചെയ്യുന്നുണ്ടോ, ഇദ്ദേഹം എന്തെങ്കിലും ഷിർക്ക് ചെയ്യുന്നുണ്ടോ? ഷെയ്ഖ് പറയുന്നു, അത് ബിദഅഇയായ മാർഗമാണ്, അത് അഹ്ലു സുന്നയുടെ മാർഗമല്ല. മറിച്ച്, മുസ്ലിമീങ്ങളുടെ മസ്ജിദിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരികയാണെങ്കിൽ അടിസ്ഥാനം നമുക്ക് നിസ്കരിക്കൽ അനുവദനീയമാണെന്നുള്ളതാണ്. അതല്ല, അദ്ദേഹം ഷിർക്കും ബിദഅത്തും കുഫ്റും ചെയ്യുന്നതായി അറിയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അത് മറ്റൊരു കാര്യം. അതല്ലാതെ ഒരു മുസ്ലിമിന്റെ ജനാസ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടാൽ അതിന്റെ അസൽ എന്താണ്? അവിടെ നമുക്ക് നിസ്കാരം അനുവദനീയമാണ്. അതുപോലെ തന്നെ നമ്മളൊരു സ്ഥലത്ത് പ്രവേശിച്ചു, അവിടെ ഷെയ്ഖ് പറയുന്ന ഉദാഹരണമാണ്, ഞാൻ പറയുന്നതല്ല, ഷെയ്ഖ് സുലൈമാൻ പറഞ്ഞ ഉദാഹരണമാണ്. ഷെയ്ഖ് പറഞ്ഞു, ഒരു സ്ഥലത്ത് നമ്മൾ പ്രവേശിച്ചപ്പോൾ നമുക്കൊരു ഭക്ഷണം ലഭിച്ചു. നമ്മോട് പറയപ്പെട്ടത് ഒരു മുസ്ലിമാണ് ഇറച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ചികന്ന് അന്വേഷിച്ച് ഇതെന്ത് മുസ്ലിമാണ്, ഇവന്റെ അഖീദ എന്താണ്, ഇവൻ എന്തൊക്കെയാണ് വിശ്വസിക്കുന്നത്, അങ്ങനെ ചോദിക്കുക എന്നുള്ളത് അഹ്ലു സുന്ന പഠിപ്പിക്കുന്ന രീതിയല്ല. മറിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഷിർക്ക് ചെയ്യുന്ന ആളാണ് ഇറച്ചത് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് മറ്റു കാര്യം. അതല്ല, നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്രയിൽ ഒരു സ്ഥലത്ത് കയറി നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു മുസ്ലിമാണ് ഇറക്കുന്നത്, മുസ്ലിമാണ് നമ്മോട് പറഞ്ഞത്, അങ്ങനെയൊക്കെയാണെങ്കിൽ സഹോദരങ്ങളെ, അവിടെ വീണ്ടും കൂടുതൽ അന്വേഷിക്കുക എന്നുള്ളത് അഹ്ലു സുന്ന പഠിപ്പിക്കുന്ന ഒരു മാർഗമല്ല എന്ന് ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാ പറയുന്നതായി അദ്ദേഹത്തിന്റെ ഷർഹിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ആശയം എന്താണ്? ഒരു വ്യക്തി മുസ്ലിമാണെന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് അല്ല എന്ന് പറയാൻ വ്യക്തമായ ഒരു തെളിവ് വേണം. അതല്ലാതെ എന്തെങ്കിലും ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും പറയാൻ പാടില്ല. അതിന് തെളിവ് എന്താണ്? ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ദിവസം ഒരു യുദ്ധത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരു അൻസാരിയുണ്ട്, അൻസാരിയായ ഒരു സഹാബിയും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. ശക്തമായ യുദ്ധം. ഒരു വ്യക്തി, ഒരു കാഫിർ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് ധാരാളം മുസ്ലിമീങ്ങളെ വകവരുത്തി. ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ചു. ഉസാമ ബിൻ സെയ്ദും ഈ അൻസാരിയും ആ വ്യക്തിയുടെ അരികിലേക്ക് പോയി, അദ്ദേഹത്തെ പിടികൂടി, അദ്ദേഹത്തെ താഴെയിട്ടു. ഈ സമയത്ത് അദ്ദേഹത്തെ വെട്ടാൻ വേണ്ടി പോകുമ്പോൾ ആ വ്യക്തി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വ്യക്തി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് കേട്ടയുടൻ കൊല്ലാൻ വാളോങ്ങിയ അൻസാരിയായ സഹാബി വാളവിടെ പിടിച്ചു. കൊല്ലാൻ വേണ്ടി വാള് ചാത്തിട്ടില്ല, കാരണം അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അതിനുശേഷം അവനെ വെട്ടിക്കൊന്നു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം ലഭിച്ചു. പ്രവാചകൻ ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അഖതൽതഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം താങ്കൾ അവനെ വധിച്ചു? അദ്ദേഹം പറഞ്ഞു, കാന മുതഅവ്വിദൻ, അദ്ദേഹം ഇസ്ലാമിനോടുള്ള താല്പര്യം കാരണത്താൽ അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്, മറിച്ച് വാളിനെ പേടിച്ചുകൊണ്ടാണ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. ഞാൻ കൊല്ലും എന്ന് ഉറപ്പായപ്പോൾ എന്റെ വാളിന്റെ മുനയിലാണ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിച്ചുകൊണ്ട് ചോദിച്ചു, ചില റിവായത്തുകളിൽ കാണാം, അഫലാ ശഖഖ്ത അൻ ഖൽബി, അവന്റെ ഹൃദയം താങ്കൾ തുറന്നു നോക്കിയിരുന്നു, അവന്റെ ഹൃദയം താങ്കൾ തുറന്നു നോക്കിയിരുന്നു. സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മളും കേൾക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കാം, ഒരു യുദ്ധത്തിനിടയിൽ ഒരു കാഫിർ ധാരാളം മുസ്ലിമീങ്ങളെ വധിക്കുന്നു, അവരെ വധിക്കാൻ ഒരു മുസ്ലിം പോകുമ്പോഴേക്ക് അവന്റെ അരികിലേക്ക് വാളെത്തുമ്പോഴേക്ക് അവൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൻസാരി ആ സഹാബിക്ക് ഭയമായി, അദ്ദേഹം ഒന്നും ചെയ്തില്ല. ഉസാമ ബിൻ സൈദ് റളിയല്ലാഹു അൻഹു സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ എന്ത് ചിന്തിച്ചു? അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചു, അഫലാ ശഖഖ്ത ഖൽബഹ, താങ്കൾ അദ്ദേഹത്തിന്റെ ഹൃദയം തുറന്നു നോക്കിയിരുന്നു. ഉസാമ റളിയല്ലാഹു അൻഹു ആവർത്തിച്ചുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, അദ്ദേഹം താൽക്കാലിക വിജയത്തിന് താൽക്കാലികം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചുകൊണ്ട് ചോദിച്ചു, അഫലാ ഖതൽത ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം നീ എന്തുകൊണ്ട് കൊന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു ചോദിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഉസാമ ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ദിവസമാണ് ഞാൻ മുസ്ലിമായിരുന്നതെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചുപോയി. കാരണം ഞാനൊരു തെറ്റ് ചെയ്ത ആളെ പോലെ ആയോ, ആ ദിവസമാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചതെങ്കിൽ എന്റെ പാപങ്ങൾ അത് കാരണം മാപ്പാക്കുമല്ലോ എന്ന അടിസ്ഥാനത്തിൽ ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരുന്നതെങ്കിൽ എന്ന് പോലും ഞാൻ ആഗ്രഹിച്ചുപോയി. കാരണം ഒരു വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് പരസ്യമായി പറഞ്ഞാൽ, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അടിസ്ഥാനം അവൻ മുസ്ലിമാണ്, അതാണ് അടിസ്ഥാനം. അവൻ മുസ്ലിമല്ല എന്ന് പറയണമെങ്കിൽ വ്യക്തമായ എന്തെങ്കിലും ഒരു തെളിവുണ്ടായാൽ മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. അത് പറയേണ്ട ആൾക്കാരാണ് പറയേണ്ടതും, അതല്ലാതെ കാണുന്ന ആൾക്കാർക്ക് പറയാനുള്ളതല്ല. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞു, മൻ സബത ഈമാനുഹു ബിയഖീൻ, ആരുടെയെങ്കിലും ഈമാൻ അടിസ്ഥാനം സ്ഥിരപ്പെടുകയാണെങ്കിൽ, ലം യുസൽ ദാലിക അൻഹു ബിശക്ക്, എന്തെങ്കിലും സംശയങ്ങൾ പറഞ്ഞുകൊണ്ട് അയാൾ മുഅ്മിനല്ല എന്ന് പറയാൻ പാടില്ല. ഇതുപോലെയാണ് ഏത് വിഷയവും. അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു വ്യക്തി അയാളുടെ അഹ്ലുസുന്ന സ്ഥിരപ്പെട്ടതാണെങ്കിൽ അയാൾ മുബ്തദി ആണെന്ന് പറയാൻ വ്യക്തമായ തെളിവ് വേണം. അതല്ലാതെ ഇന്ന് പല ആൾക്കാർക്കും നാവിൽ വരുന്നത് പോലെ അവൻ ഹിസ്ബിയാണ്, എന്താണ് ഹിസ്ബിയത്തിന് അടയാളം, അതൊന്നുമില്ല, അവൻ ഹിസ്ബിയാണ്. ഇങ്ങനെയൊക്കെ പറയുന്നത് സഹോദരങ്ങളെ വളരെ ഗുരുതരമായ വാദമാണ്, വളരെ ഗൗരവപ്പെട്ട വാദമാണ്. ചില സഹോദരങ്ങൾ പറയും നമുക്ക് ഹിസ്ബിയത്തില്ല, എന്നാലും അപ്പുറത്തുള്ള പറയും തങ്ങൾ നിങ്ങൾ ഹിസ്ബികൾ തന്നെയാണ്. അവരോട് ചോദിക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതുപോലെ, അഫലാ ശഖഖ്ത അൻ ഖുലൂബിഹിം, നിങ്ങൾ അവരുടെ ഹൃദയങ്ങൾ തുറന്നു നോക്കിയിരുന്നു. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഈമാൻ സ്ഥിരപ്പെട്ടാൽ, ഒരു വ്യക്തിയുടെ സലഫിയത്ത് സ്ഥിരപ്പെട്ടാൽ അത് ഇല്ല എന്ന് പറയണമെങ്കിൽ വ്യക്തമായ ഒരു തെളിവ് വേണം. കാരണം ഈമാൻ സ്ഥിരപ്പെട്ടിരിക്കുന്നത് ഷഹാദത്ത് എന്ന് പറയുന്ന ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം കൊണ്ടാണ്. ഈ അടിസ്ഥാനത്തെ തകർക്കാൻ മാത്രം കഴിവുള്ള ഒരു പാപമായിരിക്കണം അയാൾ ചെയ്തിരിക്കേണ്ടത് ഈമാൻ എന്ന് പുറത്താവണമെങ്കിൽ. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഈമാൻ സ്ഥിരപ്പെട്ടാൽ അത് ഇല്ല എന്ന് പറയണമെങ്കിൽ വ്യക്തമായ തെളിവ് വേണം. രണ്ടാമതായി ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളൗള്ള പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു വിഷയം അതിന്റെ ഹുക്മ് എന്നുള്ളത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊരു വിഷയത്തിനും അത് ബിദഅത്താണോ ശിർക്കാണോ കുഫറാണോ ഹറാമാണോ എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഒരു വിഷയത്തിന് ഒരു വിധി നൽകപ്പെടുന്നത് കാരണത്താൽ അത് ചെയ്ത വ്യക്തിക്ക് ആ വിധി നൽകപ്പെടണമെന്നില്ല. ഉദാഹരണത്തിന്, ഒരു വ്യക്തി ബിദഅത്ത് ചെയ്താൽ അയാൾ മുബ്തദി ആവണമെന്നില്ല. ഒരു വ്യക്തി ശിർക്ക് ചെയ്താൽ അയാൾ മുശ്രിക് ആവണമെന്നില്ല. ഒരു വ്യക്തി കുഫർ ചെയ്താൽ അയാൾ കാഫിർ ആവണമെന്നില്ല. എന്തെങ്കിലും അയാൾക്ക് കാരണമുണ്ടായേക്കാം, എന്തെങ്കിലും കാരണം അദ്ദേഹത്തിനുണ്ടായേക്കാം. അതുകൊണ്ട് ഇവിടെ ഉലമാക്കൾ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഹറാമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ശരീഅത്തിന്റെ തെളിവുകളുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഉദാഹരണത്തിന് നമുക്ക് പറയാം, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടുകയാണെങ്കിൽ അവൻ കാഫിറാണ്. ഇനി ഒരു വ്യക്തിയെ നമ്മൾ കണ്ടു, അദ്ദേഹം അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടുന്നു, അദ്ദേഹത്തിന് ഒന്നും അറിയില്ല, അദ്ദേഹം ഇന്ന് രാവിലെ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്, അയാൾ കാഫിറാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, മറിച്ച് അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ കാര്യം കുഫ്റാണ്. അദ്ദേഹം കാഫിറാണെന്ന് പറയുക എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അദ്ദേഹം കാഫിറാണെന്ന് പറയുക എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിന്റെ മേൽ നമ്മളൊരു വിധി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉലമാക്കൾ രണ്ട് നിബന്ധനകൾ പറയുന്നുണ്ട്. ഒന്ന്, ഇഖാമത്തുൽ ഹുജ്ജ, അയാൾക്ക് മേൽ തെളിവ് സ്ഥാപിക്കാൻ സാധിക്കണം. ഇപ്പൊ ഒരു വ്യക്തി ഒരു ശിർക്ക് ചെയ്തതാണെങ്കിൽ അത് ശിർക്കാണെന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. രണ്ടാമത്തേത്, ഇൻതിഫാഉൽ മവാനിഅ, അയാളത് ചെയ്തത് എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിലാവാൻ പാടില്ല. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരാളെ കണ്ടു, അയാൾ പന്നി ഇറച്ചി തിന്നുന്നു, അയാൾ ഹറാമൊക്കെ ചെയ്ത് നടക്കുന്ന ആളാന്ന് പ്രചരിപ്പിക്കാൻ പറ്റുമോ? ചിലപ്പോൾ അയാൾക്ക് ഒരു ഭക്ഷണം കിട്ടാതെ മരിക്കാനിരിക്കുന്ന സാഹചര്യത്തിലേക്ക് തിന്നിട്ടുണ്ടാവാം. അവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു തടസ്സമുണ്ട്, അത് അതുകൊണ്ടാണ് അദ്ദേഹം കഴിച്ചത്. അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും ഒരു ഹുക്കുമ നൽകുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ നിബന്ധന എന്താണ്? ഇഖാമത്തുൽ ഹുജ്ജ, അയാൾക്ക് തെളിവ് സ്ഥാപിച്ചു കൊടുക്കണം. രണ്ടാമത്തേത് ഇൻതിഫാഉൽ മവാനിഅ, അതിന് തടസ്സങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ആ വിധി നമുക്ക് നൽകാൻ തടസ്സമുണ്ടാവാൻ പാടില്ല. വിശന്ന് മരിക്കാനായ ഒരു വ്യക്തി ഒരു പന്നിയോടെ ഇറച്ചി തിന്നത് കണ്ടപ്പോൾ നമ്മൾ ആ വ്യക്തി ഹറാമ ചെയ്തവനെന്ന് പറയാൻ പാടില്ല. കാരണം എന്താ? അദ്ദേഹത്തിനുള്ള തടസ്സം എന്താണ്? നിർബന്ധിത അവസ്ഥ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നു, വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം, ഇന്നൽ ഖൗല, ചില വാക്കുകൾ അല്ലെങ്കിൽ ഒരു വാക്ക്, ഖദി യകൂനു കുഫ്റാൻ, അത് കുഫറായിരിക്കും. ഒരു വാക്ക് കുഫറായിരിക്കും, ഒരു വാക്ക് നമ്മൾ പറയൽ കുഫറായിരിക്കും. ഇപ്പൊ നമ്മൾ എന്ത് പറയും? ഫയുത്ലഖുൽ ഖൗലു അലൈഹി ബിതക്ഫീരി സാഹിബി ويقال من قال كذا فهو كافر. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഒരു വാക്ക് ആരെങ്കിലും ഇത് പറയുകയാണെങ്കിൽ അവൻ കാഫിറാണ്. ഇങ്ങനെ നമുക്ക് പറയാം, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചാൽ അവന് മാത്രം സാധിക്കുന്ന വിഷയത്തിൽ അവൻ കാഫിറാണ്. അങ്ങനെ നമുക്ക് പറയാം. എന്നാൽ ലാകിന്ന ശഖ്സൽ മുഅയ്യൻ, ഒരു വ്യക്തി, ഇന്ന വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം, അല്ലദീ ഖാലഹു, ഒരു വ്യക്തി ആ കുഫറായ വാക്ക് പറഞ്ഞാൽ, ലാ യുഹ്കം ബികുഫ്രി, അവൻ കാഫിറാണെന്ന് വിധി നൽകാൻ പാടില്ല. ഒരു വാക്ക് കുഫറായിരിക്കും, നമുക്ക് എന്ത് ഇങ്ങനെയും പറയാം, ആ വാക്ക് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവൻ കാഫിറാണ്. പക്ഷെ ഒരു വ്യക്തി പറഞ്ഞതായിട്ട് നമ്മൾ അറിഞ്ഞാൽ അവൻ കാഫിറാണെന്ന് പറയരുത്. ഹത്ത തഖൂമ അലൈഹിൽ ഹുജ്ജ, അയാൾക്ക് ആ വിഷയത്തിൽ തെളിവ് സ്ഥാപിച്ചു കൊടുക്കുന്നത് വരെ. ഇപ്പൊ ഉലമാക്കൾ അത്രയും അധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ പറയും, അയാൾ കുഫർ ചെയ്തിട്ട് നമുക്ക് എന്താ പറയാൻ തടസ്സം? സഹോദരങ്ങളെ, ഒരു വ്യക്തി കുഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അരികിൽ കുഫറായി നമ്മൾ പറഞ്ഞാലില്ലെങ്കിലും, അത് അള്ളാഹുവിന്റെ അരികിൽ കുഫറായി നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും, നമ്മൾ ഒരു വ്യക്തിക്ക് വിധി വെക്കണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം? വ്യക്തമായ ആ വിഷയത്തിൽ തെളിവ് സ്ഥാപിച്ചു കൊടുക്കണമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നതായി അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ കാണാം. അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഇദാ ഖുൽനാ അന്നഹു കുഫ്റുൻ, ഒരു കാര്യം കുഫറാണെന്ന് നമ്മൾ പറഞ്ഞാൽ, ഫലാ നഹ്കുമു അലാ കുല്ലി ഫാഇലിൻ അൻ യകൂന കാഫിറ, അത് ചെയ്യുന്ന എല്ലാ വ്യക്തികളും കാഫിറാണെന്ന് നമ്മൾ പറയുകയില്ല. ഒരു പ്രവർത്തനം കുഫറാണെന്ന് നമ്മൾ പറഞ്ഞാൽ അത് ചെയ്യുന്ന എല്ലാ വ്യക്തികളും കാഫിറാണെന്ന് നമ്മൾ പറയാൻ പാടില്ല. ലിഅന്നഹു ഖദ് യകൂനു മഅ്സൂറൻ, കാരണം അത് ചെയ്ത വ്യക്തിക്ക് എന്തെങ്കിലും ഉഴുതർ ഉണ്ടാവാം, ഒന്നുകിൽ അദ്ദേഹത്തിന് അറിവില്ലായിരിക്കാം, ഇത് തെറ്റാണെന്ന് അറിയില്ലായിരിക്കാം. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, ചില ആൾക്കാർ കരുതുന്ന ഇതാണ് ദീൻ, ഇതാണ് ഈമാൻ എന്ന് കരുതി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലിഅന്നഹു ഖദ് യകൂനു മഅ്സൂറൻ, ഒന്നുകിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉഴുതർ ഉണ്ടാവാം. ഔ യഷ്തബിഹു അലൈഹിൽ ഹഖ്, ചില ആൾക്കാർ കരുതും ഞാൻ വിശ്വസിച്ചിരിക്കുന്നതാണ് സത്യം, അയാൾ ദേഹത്തെ പിൻപറ്റിയിട്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ പിൻപറ്റിയിട്ടല്ല, മറിച്ച് അദ്ദേഹത്തിന് അതാണ് സത്യം എന്ന് അയാൾക്ക് തോന്നി, അതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് വിധിവെക്കാൻ പാടില്ല. ഔ ഇൻദഹു ളറൂറ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നിർബന്ധിത സാഹചര്യം കൊണ്ടായിരിക്കും അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുഫർ ഒരാൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് വിധി വെക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, ഫനസ്ബിറു, നമ്മൾ എന്താ ചെയ്യേണ്ടത്? സബ്ർ ചെയ്യുക. ഹത്താ നതബയ്യൻ, വ്യക്തമായിട്ട് നമുക്ക് അയാളുടെ അവസ്ഥ മനസ്സിലാകുന്നത് വരെ. ഫൈദാ തബയ്യന ഹാലു, ഇനി അത് ചെയ്തിരിക്കുന്ന, കുഫർ ചെയ്തിരിക്കുന്ന, ശിർക്ക് ചെയ്തിരിക്കുന്ന, ബിദഅത്ത് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഫിസ്ഖ് ചെയ്തിരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലായി. വൈൻക ഫൈന റജുല ഇൻദഹു ഇൽം, അദ്ദേഹത്തിന് ആ കാര്യം ഹറാമാണെന്നറിയാം, ശിർക്കാണെന്നറിയാം, ബിദഅത്താണെന്നറിയാം, എന്നിട്ടാണ് അയാൾ മനഃപൂർവ്വം ചെയ്തത്. വലാകിന്നഹു തജറഅ അലാ മാ യസ്ലു ബിഹി ഇലൽ കുഫ്രി, അയാൾ മനഃപൂർവ്വം ചെയ്തതാണ് നമ്മൾ മനസ്സിലാക്കിയാൽ, കഫർന, ആ സമയത്ത് അയാളെ കാഫിറാക്കാം. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത്, അഹ്ലു സുന്ന അർഹമുൻ നാസ് ബിൽ ഖൽഖ് വഅഅലമുൻ നാസ് ബിൽ ഹഖ്. അഹ്ലു സുന്ന ഇൽമിനെ സംബന്ധിച്ച് ഏറ്റവും അറിവുള്ളവർ അവരാണ്, ഏറ്റവും അധികം അറിവുള്ളത് അഹ്ലു സുന്നക്കാണ്. അതുപോലെ തന്നെ അർഹമുൻ നാസ് ബിൽ ഖൽഖ്, സൃഷ്ടികളോട് ഏറ്റവും അധികം കരുണ കാണിക്കുന്നതുമാരാണ് അഹ്ലു സുന്നയാണ്. അപ്പൊ ഒരു വ്യക്തി കാഫിറാണെന്ന് പറയാൻ, അല്ലെങ്കിൽ മുബ്തദിയാണെന്ന് പറയാൻ, മുശ്രിക്കാണെന്ന് പറയാൻ, ഫാസിഖാണെന്ന് പറയാൻ സാധാരണ പെട്ടെന്ന് ധൃതി കാണിച്ചുകൊണ്ട് പറയേണ്ട കാര്യമല്ല. മറിച്ച് ഒരു വാക്ക് കുഫറാണെങ്കിലും, ഒരു വാക്ക് ശിർക്കാണെങ്കിലും, ഒരു വാക്ക് ബിദഅത്താണെങ്കിലും, അത് പറഞ്ഞ വ്യക്തിക്ക് ആ ഒരു ഹുക്കും നൽകപ്പെടണമെങ്കിൽ ഉലമാക്കൾ പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് നിബന്ധന നിർബന്ധമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ധൃതി കാണിക്കാൻ പാടില്ല. ആരെങ്കിലും തന്റെ സഹോദരനെ സംബന്ധിച്ച് അവൻ കാഫിറാണെന്ന് പറഞ്ഞാൽ, അവൻ കാഫിറല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിളിച്ച വ്യക്തിയിലേക്ക് തന്നെ അത് മടങ്ങും. അത് ബിദഅത്താണെങ്കിലും അങ്ങനെയാണ്, അല്ലെങ്കിൽ ഫാസിഖാണെന്ന് വിളിച്ചാൽ അങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ വിളിച്ചാൽ അയാൾ ഫാസിഖ് അല്ലെങ്കിൽ, വിളിച്ച ആള് തന്നെ അള്ളാഹുവിനരികിൽ ആ ഒരു പാപം ചുമക്കേണ്ടി വരും. അതുപോലെ തന്നെ ഷെയ്ഖ് പറഞ്ഞിരിക്കുന്ന, ഹഫിളഹുല്ലാ പറഞ്ഞിരിക്കുന്ന അവസാന കാര്യം, ഒരു വ്യക്തി കുഫർ ചെയ്തതായിട്ട് നമ്മൾ അറിഞ്ഞാൽ അവിടെ ഒരു കാരണവശാലും ധൃതി കാണിക്കാൻ പാടില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന നവാഖിദുകൾ, ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു, അപ്പൊ തന്നെ അയാളോട് നമ്മൾ പോയിട്ട് പറയാം നിങ്ങൾ കാഫിറായി, അങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ വിധി വെക്കാൻ പാടില്ല. മറിച്ച് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹിൽ നിന്ന് ഷെയ്ഖ് സുലൈമാൻ ഉദ്ധരിക്കുന്നു, നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, ഈ പറഞ്ഞിരിക്കുന്ന വാക്ക് കുഫറാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വാദം ബിദഅത്താണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം. ചില ആൾക്കാർ ഓര് കരുതുന്നു ഇത് ബിദഅത്താണ്. ഇപ്പൊ ചില സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്, അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ, ഫോട്ടോഗ്രാഫിയുടെ വിഷയത്തിൽ പറയുന്നത് കുഫറിനെയാണ് സഹായിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം കുഫറാണെന്ന് പറയുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എന്താണ് ഇത് കുഫറാണെന്നുള്ളതിന്റെ തെളിവ്, അല്ലെങ്കിൽ ഇത് ബിദഅത്താണ് എന്നുള്ളതിന്റെ തെളിവ് എന്താണ്, അത് വ്യക്തമായിട്ട് തെളിവ് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെടണം. അതല്ലാതെ ഇന്നാള് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ പോരാ, ഉലമാക്കളുടെ ഇജ്മാ ഉണ്ടെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ ഖുർആനിലോ സുന്നത്തിലോ അത് സ്ഥിരപ്പെട്ടിരിക്കണം. അതല്ലാതെ ഏതെങ്കിലും വ്യക്തി പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കുഫറാവില്ല, ഏതെങ്കിലും വ്യക്തി പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം ബിദഅത്താവില്ല, ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം ശിർക്കാവുകയില്ല. മറിച്ച് ഖുർആനിന്റെയും ഹദീസിന്റെയും മുൻഗാമികളുടെയും പിൻബലം വേണം. അതുകൊണ്ട് ഒരു കാര്യം ഒരാൾ പറഞ്ഞത് കുഫറാണ് നമ്മൾ വിധിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അത് കുഫറാണെന്ന് ഉറപ്പ് വേണം. ഒരു ഉദാഹരണം ഞാൻ കഴിഞ്ഞ ദർസുകളിൽ പറഞ്ഞിരുന്നു, വേറെ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞതാണെങ്കിലും, ചില ആൾക്കാർ ഇന്ന് സൗദി ഭരണാധികാരികൾ കാഫിരികളാണെന്ന് പറയും. മഅദല്ലാഹ്, അവർ പറയുന്ന കാരണം എന്താണ്, അവർക്ക് കാഫിർ ഭരണകൂടവുമായിട്ട് അടുപ്പമുണ്ട്, അമേരിക്കയുമായി അടുപ്പമുണ്ട്. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അവർ കുഫറാവുക? ഏത് ഹദീസാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാഫിറുമായിട്ട് ബന്ധമുണ്ടായാൽ കാഫിറാകുമെന്ന്? ഏത് ആയത്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാഫിറുമായി ബന്ധമുണ്ടായാൽ കാഫിറാകുമെന്ന്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വിഷയം കുഫറാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ വ്യക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ പറ്റണം ഇത് കുഫറാണ്. അതല്ലാതെ ഒരു കാഫിറുമായി ബന്ധം വെച്ചാൽ അവൻ കാഫിറാകുമെന്ന് എവിടെയും ശരിയാത്ത് പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ വഴികാട്ടി കാഫിറായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരുടെ കൂടെ കച്ചവടം ജൂതന്മാരുമായി ക്രയവിക്രയങ്ങൾ നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പടയെങ്കിൽ ഒരു ജൂതന്റെ കയ്യിൽ പണയം വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കാഫിറുമായിട്ട് ഇടപഴകിയാൽ, അവനോടൊന്ന് സംസാരിച്ചാൽ കാഫിറാകുമെന്ന് എവിടെയും ആർക്കും വാദമില്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ കുഫറാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരീഅത്തിന്റെ എന്തെങ്കിലും വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായ തെളിവ് വേണം. രണ്ടാമത്തേത്, ഒരു സഹോദരനെ സംബന്ധിച്ച് അങ്ങനെ കേട്ടാൽ ആ വിഷയത്തിൽ തസബ്ബുത്ത് നടത്തണം, ആ സഹോദരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നാൾ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഇപ്പൊ ഞാനെന്ന് കേട്ട ഉടൻ അവൻ മുബ്തദിയാണ്, അവൻ മുശ്രിക്കാണ്, അങ്ങനെ പറയാൻ പാടില്ല. മറിച്ച് ആ സഹോദരൻ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് അന്വേഷിക്കണം. ഇന്ന് പല ആൾക്കാർക്കും പറ്റുന്ന തെറ്റതാണ്, ഒരു ദാഇയെ സംബന്ധിച്ച് മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് പറയും അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓൺ ദ സ്പോട്ട് ഫത്വ, അയാൾ ശരിയല്ല, അയാൾ മോശപ്പെട്ടവനാണ്, അങ്ങനെ പറയാൻ പാടില്ല. മറിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു ആരോപണം വന്നാൽ, ഒരു കുഫ്ര ചെയ്തെന്ന് പറഞ്ഞാൽ, ഒരു ബിദഅത്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ആ ബിദഅത്ത് അവൻ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കൽ അവന് നിർബന്ധമാണ്, വിധി വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിധി കൊടുക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ മൂന്നാമത്തെ ഷർത്തായി പറയുന്നു, ബുലൂഗുൽ ഹുജ്ജ, ആ വിഷയത്തിൽ തെളിവെത്തിയിരിക്കണം. ഒരു വ്യക്തി ഒരു വാക്ക് പറഞ്ഞു, അത് കുഫറാണെന്ന് ഖുർആനിൽ തെളിവുണ്ട്, അല്ലെങ്കിൽ ഹദീസിൽ തെളിവുണ്ട്. അതുപോലെ തന്നെ അത് അവൻ ചെയ്തു എന്ന് നമുക്ക് ഉറപ്പുണ്ട്, പക്ഷെ ആ ചെയ്തിരിക്കുന്ന വ്യക്തി അറിവില്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളെ കാഫിറാക്കാൻ പറ്റില്ല, മറിച്ച് ബുലൂഗുൽ ഹുജ്ജ നിർബന്ധമാണ്, അയാൾക്ക് തെളിവെത്തിയിരിക്കണം. അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അയാൾ ചെയ്തതാണെങ്കിൽ മാത്രമേ അയാൾക്ക് അത് വിധിവെക്കാൻ പറ്റൂ. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ അയാളത് ഹക്കാണെന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ അതാണ് ഹക്ക് എന്ന് അയാൾ കരുതിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ബുലൂഗുൽ ഹുജ്ജ. നാലാമത്തേത്, ഇൻതിഫാഉൽ മവാനിഅ, അയാൾക്ക് അത് ചെയ്യാൻ ഒരു ഉഴുതുണ്ടാവാൻ പാടില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വ്യക്തി ദാഹിച്ചു വലയുകയാണ്, അയാൾക്ക് ഒരു വെള്ളമില്ല, അയാളുടെ മുമ്പിൽ കുറച്ച് കള്ളുണ്ട്, അത് കുടിച്ചിട്ടില്ലെങ്കിൽ അയാൾ മരിക്കും, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അത് കുടിക്കാം, അത് ഹറാമാണെന്ന് ഖുർആനിൽ തെളിവുണ്ട്, അത് അയാൾ ചെയ്തു എന്ന് നമ്മൾ കണ്ടു, അയാൾക്ക് അത് ഹറാമാണെന്ന് അറിയുകയും ചെയ്യാം, എന്നിട്ടും നമ്മൾ അയാളെ സംബന്ധിച്ച് അയാൾ ഹറാമ് ചെയ്തൊരു പാപിയായിട്ട് കാണൂല. എന്തുകൊണ്ടാണ്? അവിടെ അയാൾ പാപിയാണെന്ന് വിധി പറയാൻ നമുക്കൊരു തടസ്സമുണ്ട്. എന്താണ് തടസ്സം? അയാൾ നിർബന്ധിത അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വിഷയത്തെ സംബന്ധിച്ച് ഹുക്കും പറയുമ്പോൾ അതിന്റെ വിധി എന്താണ് ശരിയാച്ചിൽ? ആ കാര്യം ഇന്ന വ്യക്തി ചെയ്തിട്ടുണ്ടോ, ആ വ്യക്തി അറിഞ്ഞുകൊണ്ടാണോ ചെയ്തത്, അതല്ല അറിവില്ലാതെ സംഭവിച്ചതാണോ? അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് അത് ചെയ്യാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇപ്പൊ വിശുദ്ധ ഖുർആൻ തന്നെ ഇല്ലാമൻ ഉഖരിഹ വഖൽബുഹു മുത്മഇന്നുൻ, ഖുർആൻ തന്നെ പറയുന്ന ഒരു വ്യക്തി കുഫറിന്റെ വാക്ക് പറയുകയാണെങ്കിൽ അയാളുടെ മനസ്സ് വെറുത്തുകൊണ്ടാണ് അയാൾ മനസ്സിൽ അങ്ങനെ പറയാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല, മറിച്ച് കാഫിരിങ്ങൾ ദ്രോഹിക്കുന്ന കാരണത്താൽ അവരുടെ കയ്യിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാൻ ഒരു കുഫറിന്റെ വാക്ക് പറഞ്ഞാൽ അയാൾ കാഫിറാകോ? ഇല്ലാലോ, ഖുർആനിന്റെ ആയത്തല്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വിഷയത്തിൽ വിധിവെക്കുന്നതിന് മുമ്പ് ഈ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നു, ലൈസ ലി അഹദിൻ, ഒരാൾക്കും അവകാശമില്ല, അൻ യുകഫിറ അഹദൻ മിനൽ മുസ്ലിമീൻ, ഒരു മുസ്ലിം കാഫിറാണെന്ന് പറയാൻ, വൈൻ അഖ്തഅ വഗലിത, അവൻ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും, ഹത്താ തുഖാമ അലൈഹിൽ ഹുജ്ജ, അയാൾക്ക് മുകളിൽ തെളിവ് സ്ഥാപിക്കുന്നതുവരെ, വതുബയ്യന ലഹുൽ മഹജ്ജ, അയാൾക്ക് ഈ വിഷയത്തിൽ അയാളുടെ തടസ്സങ്ങളൊക്കെ നീക്കി നല്ല രീതിയിൽ അയാൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നതുവരെ അയാളെ സംബന്ധിച്ച് കാഫിറാണെന്ന് പറയാൻ പാടില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പറയപ്പെട്ടിരിക്കുന്ന ആദാബുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും. എന്താണ് ഈ പറയപ്പെട്ട നിബന്ധനകൾ? നാല് നിബന്ധനകളൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ? ഇത് ചെയ്യാൻ അർഹരാരാണ്? ഉലമാക്കളാണ്. ഒരു വ്യക്തി കാഫിറാണെന്ന് പറയാൻ അർഹർ ഉലമാക്കളാണ്. ഒരു വ്യക്തി മുബ്തദിയാണെന്ന് പറയാൻ അർഹതയുള്ളത് ഉലമാക്കൾക്കാണ്. ഇനി ചില ആൾക്കാർ ചോദിക്കും, നമ്മുടെ നാട്ടിൽ ധാരാളം ശിർക്ക് ചെയ്യുന്നവരില്ലേ, ബിദഅത്ത് ചെയ്യുന്നവരില്ലേ, നമ്മളെങ്ങനെയാണ്, ഇവിടെ ഉലമാക്കൾ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് കത്തെഴുതുക, അവരോട് ചോദ്യം എഴുതി ചോദിക്കുക, നമ്മുടെ നാട്ടിൽ ഇന്നൊരു വ്യക്തിയുണ്ട് അദ്ദേഹം കാഫിറാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ? ഉലമാക്കൾ അതിനെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മറുപടി നൽകും, അൽഹംദുലില്ലാ എന്ന് ചോദിക്കാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. ഏത് വ്യക്തികൾക്കാണെങ്കിലും ചോദിക്കാം, ലജ്നത്തു ദായിമയായിട്ട് പോലും ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതിന്റേതായ പല ആപ്ലിക്കേഷൻസുകളുണ്ട്. അത് നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ലജ്നത്തു ദായിമയുടെ മറുപടി പോലും നിങ്ങൾക്ക് വരും. കുറച്ചത് സബ്ര് ചെയ്താൽ മതി, അവരുടെ മറുപടികൾ പോലും നമുക്ക് ലഭിക്കും. ഷെയ്ഖ് ബദർ അൽ ഉസൈബി ഹഫദഹുള്ളാഹി സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇന്ന് പല വിദ്യാർത്ഥികളും കുറച്ച് കാര്യം പഠിക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, ഇവൻ ശരിയല്ല, അവൻ മുബ്തദിയാണ്, ഇവൻ കാഫിറാണ്, ഇവൻ മുശ്രിക്കാണെന്നൊക്കെ പറയും, ഇങ്ങനെയൊക്കെ പറയും. ഷെയ്ഖ് ബദർ അൽ ഉസൈബി ഹഫദഹുള്ളാഹി പറഞ്ഞു, ഫിഖ്ഹിന്റെ കിതാബുകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ ഉലമാക്കൾ ഒരു അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്, ഹുക്മുൽ മുർത്തദ്, മുർത്തദ്ദിനെ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ഓരോ ആൾക്കാർക്ക് വിധി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, കിതാബു ഷഹാദ, അങ്ങനെ പല കാര്യങ്ങളും ഉലമാക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഷെയ്ഖ് ചോദിച്ചു, ഫിഖ്ഹിന്റെ കിതാബുകളിൽ എവിടെയാണതുള്ളത്? ഏറ്റവും അവസാനത്തിലാണ്. ഏത് ആലിമിന്റെ കിതാബ് നിങ്ങൾ എടുത്തു നോക്കിയാലും ആൾക്കാരുടെ വിഷയത്തിൽ സംസാരിക്കുന്ന ഭാഗം അവർ കൊണ്ടുവന്നത് അവസാനത്തിലാണ്. ഷെയ്ഖ് പറഞ്ഞു, ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ്, കിതാബിന്റെ ആദ്യ ഭാഗങ്ങൾ മൊത്തത്തിൽ പഠിച്ചതിന് ശേഷമാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഒരാൾക്ക് അർഹതയുള്ളൂ. കിതാബു സ്വലാത്തും കിതാബുൽ ഹജ്ജും സകാത്തും സദഖയും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും, ലിആനും ലിഹാറും തലാഖും ഖുലായും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉലമാക്കൾ എന്തുകൊണ്ടുവരുന്നത്, ഒരു വ്യക്തിയുടെ വിഷയത്തിൽ സംസാരിക്കുന്നത്. ഇന്ന് കിതാബ് നേരെ തിരിച്ചാണ് ചില ആൾക്കാർ പഠിക്കാറ്, തുടങ്ങല് തന്നെ പിറകുന്നാണ്, ഓ ശരിയില്ല, ഇവൻ ശരിയില്ല, മുബ്തദിയാണ്, വാലാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുക. ഉലമാക്കൾ അങ്ങനെയായിരുന്നു. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരികിൽ ഒരു വ്യക്തി വന്നു, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ വന്നു ഷെയ്ഖിനോട് മുനാദറ നടത്താൻ. അവർ പറഞ്ഞു, അവർ മുനാദറ നടത്തുന്നതിനിടയിൽ നിസ്കാരത്തിന്റെ സമയമായി. അവർ ഷെയ്ഖ് ഇമാം നിൽക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ കാഫിറാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഷെയ്ഖ് പറഞ്ഞെന്നാൽ, ഞാൻ നിങ്ങളുടെ പേരിൽ നിസ്കരിക്കാം, നിങ്ങൾ കാഫിറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇതാണ് അവരുടെ അതിൽ, ഇതാണ് അവരുടെ നീതി. അതുകൊണ്ട് ഏതൊരു വിഷയത്തിൽ നമ്മൾ വിധിവെക്കുന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട നവാഖത് ഇൻഷാല്ലാഹ് അടുത്ത ദിവസം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ ഇതൊരു വ്യക്തി ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ പെട്ടെന്ന് പോയിട്ട് അയാൾ കാഫിറാണെന്ന് പറയാൻ പാടില്ല. അത് ഏത് വിഷയമാണെങ്കിലും അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു വ്യക്തി ചെയ്യുന്നത് കണ്ടാൽ നീ കാഫിറാണെന്ന് പോയി പറയരുത്. മറിച്ച് ഇത് കുഫറിന്റെ പ്രവർത്തനമാണെന്ന് പറയുക, നല്ല രീതിയിൽ വിശദീകരിച്ചു കൊടുക്കുക. ഉലമാക്കൾ പറഞ്ഞിരിക്കുന്ന ഈ നിബന്ധനകൾക്ക് ശേഷമല്ലാതെ ഒരു വ്യക്തിക്ക് നമ്മൾ വിധിവെക്കുകയാണെങ്കിൽ നമ്മൾ കുറ്റക്കാരായി തീരും. ഈ തക്ഫീർ എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു വ്യക്തി മുബ്തദിയാണെന്ന് പറയുന്ന കാര്യം, അത് ഇബാദത്തിന്റെ ഒരു ഭാഗമാണ്. അത് ചെയ്യണമെങ്കിൽ ശരിയായിട്ട് പഠിപ്പിച്ചു തന്നിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നുള്ളത് നിർബന്ധമായ വിഷയമാണ്. അവസാനം ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് നിർത്താം ഇൻഷാ അല്ലാഹ്. ചില ആൾക്കാർ ചോദിക്കും, നമ്മൾ നന്മകൾ പഠിച്ചാൽ പോലെ എന്തിനാണ് ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നത്? ഇസ്ലാം കൂട്ടുന്ന കാര്യങ്ങൾ പഠിക്കാം, ഈമാൻ അധികരിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാം, എന്തിനാണ് ഇങ്ങനെയുള്ള ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നത്? നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഇൻഷാല്ലാഹിനെ പറ്റിയാണ്, ഷിർക്കിനെ പറ്റിയും സിഹറിനെ പറ്റിയും ഒക്കെയാണ്. എന്തിനാണ് നമ്മൾ ബാത്തിലിനെ സംബന്ധിച്ച് പഠിക്കുന്നത്? ഹുദൈസ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, كان الناس يسالون رسول الله صلى الله عليه وسلم عن الخير. ജനങ്ങളെ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നുകൊണ്ട് പല നന്മകളും ചോദിക്കാറുണ്ട്. വകുന്തു അസ്അലുഹു അനിൽ ശർ, ആ സമയത്ത് ഞാൻ വന്ന് ചില ഷർറുകളെ സംബന്ധിച്ച് ചോദിക്കും, ചില തെറ്റായ വശങ്ങളെ സംബന്ധിച്ച് ഞാൻ ചോദിക്കാറുണ്ട്. ഇന്നതിന്റെ ഈ ഇത് തെറ്റാണോ, ഇതെന്താണ് എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. എന്തിനാണ്? മഖാഫത അൻ യുദ്രികനി, ആ തെറ്റുകൾ എന്റെ ജീവിതത്തിൽ ബാധിക്കുമോ എന്ന പേടി കാരണം. അതുകൊണ്ട് നമ്മൾ ഈ നവാഖുൽ ഇസ്ലാം പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ അത് വരാതിരിക്കാൻ. ഇപ്പൊ വുദു മുറിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ വുദുവിന് ശേഷം അത് സംഭവിച്ച് വുദു ബാത്തിലായി പോയാൽ വുദു പുതുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ കൊണ്ട് വുദു മുറിയണം, അല്ലെങ്കിൽ മുറിയും എന്ന് നമുക്ക് അറിവുണ്ടാവണം. ഇതേപോലെ ഇസ്ലാം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ ഇസ്ലാം സുരക്ഷിതമായി നിലനിർത്താനാണ്. നമ്മുടെ ഇസ്ലാമിൽ ഈ പറയപ്പെടുന്ന ഇൻഷാഅള്ളാ വരുന്ന ദർസുകളിൽ പറയപ്പെടുന്ന വിഷയങ്ങൾ ഒരു കാരണവശാലും കയറി വരാതിരിക്കാനാണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട നിബന്ധനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനും പാലിക്കാനും തയ്യാറാവുക. യാതൊരു കാരണവശാലും ആവേശ പുറത്ത് കാര്യങ്ങൾ സംസാരിക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. ഏതൊരു വിഷയം നമ്മൾ പറയുമ്പോഴും അവിടെ ധൃതി കാണിക്കാതിരിക്കുക, അവിടെ സംയമനം പാലിക്കുക, വിഷയങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അവിടെ വിധി കൊടുക്കുക. അതല്ലാതെ ഞാൻ നവാഖുദുൽ ഇസ്ലാം പഠിച്ചിട്ടുണ്ട്, അത് ആര് ചെയ്താലും കാഫിറാണെന്ന് ഞാൻ പറയും എന്നൊരു ഭാവത്തിൽ നമ്മൾ നടക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റേതായ രൂപത്തിൽ ആ ഒരു ഇബാദത്തായി ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇൻഷാഅല്ലാഹ് വരുന്ന ആഴ്ച മുതൽ ദർശന ഇരിക്കുന്നവർ, എഴുതാൻ വേണ്ടി പറ്റുന്നവർ എഴുതിയെടുക്കുക. ഇമാം ഷാഫിഈ റഹിമഹുള്ള പറയുന്നത് പോലെ ഇൽമ് രേഖപ്പെടുത്തേണ്ടത് എഴുതിയിട്ടാണ്, എഴുതി വെച്ചുകൊണ്ട് പഠിക്കുക. അലി ഇബ്നു അബ്ദുല്ലാഹിൽ മദീനി വളരെയധികം ഓർമ്മശക്തിയുള്ള പണ്ഡിതനാണ്, പക്ഷേ അദ്ദേഹം എഴുതാറുണ്ടായിരുന്നു. നമ്മൾ എഴുതിക്കൊണ്ട് പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. ഓരോ കാര്യങ്ങൾ ചെറിയൊരു എ ഫോർ ഷീറ്റ് ആണെങ്കിലും അത് കയ്യിൽ മടക്കി വെച്ച് ഒരു പേനയും എടുത്ത് അത്യാവശ്യം ചില കാര്യങ്ങൾ എഴുതുക. വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ വായിച്ചു നോക്കുക, വീട്ടിലുള്ള ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ നമ്മളിവിടെ ചില ദർസിൽ ചില കാര്യങ്ങൾ കേട്ടു, അതിനുശേഷം പോയി അടുത്താഴ്ച ദർസിൽ വരുന്നു, കഴിഞ്ഞ ദർസിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട്, രണ്ടു മാസം കഴിഞ്ഞാൽ അതൊന്നും ഓർമ്മയില്ല. ഇങ്ങനെ കുറെ ദർസുകളിൽ പല ആൾക്കാരും ഇരുന്നു. അതുകൊണ്ടാണ് നേരത്തെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകപ്പെട്ട പത്ത് സഹാബത്തിന്റെ പേര് ചോദിച്ചപ്പോ ഈ കൂട്ടത്തിൽ ഒരാളും മറുപടി പറയാതിരുന്നു. ആരെയും കുറ്റപ്പെടുത്താനല്ല, നമ്മുടെ ഇൽമ് പഠിക്കുന്നത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണെങ്കിൽ അതിന്റേതായ രീതിയിൽ നമ്മൾ പ്രവേശിക്കണം. ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പുവരാം, ഈ ഒരു രീതിയിൽ ഇൽമിന്റെ മജ്‌ലിസിൽ നിങ്ങൾ ഇരുന്നു, ഇനി ഒരു 20 കൊല്ലം ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഒരു കാര്യം എഴുതുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല എങ്കിൽ ഈ ഒരു അവസ്ഥ പ്രത്യേകിച്ച് വലിയൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇതാരെങ്കിലും കുറ്റപ്പെടുത്താനല്ല, ആരെങ്കിലും കുറ്റപ്പെടുത്താനല്ല, നമ്മളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇൽമ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യുക. ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ദർസിൽ പറഞ്ഞിരുന്നു, ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫദഹുല്ലാ ഇൽമിന്റെ മജ്‌ലിസിൽ വളരെയധികം കണിശത കാണിക്കും. ഷെയ്ഖ് എന്താ പറയാതെ, എന്റെ അരികിൽ വരുന്നത് ഒരൊറ്റ വിദ്യാർത്ഥിയാണെങ്കിൽ പോലും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഖൈറാണ്. ഷെയ്ഖ് പറയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഖൈറാണ്. ആ ഖൈറ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അത് എടുക്കേണ്ട രൂപത്തിൽ നിങ്ങൾ എടുക്കണം, അത് നിങ്ങൾ സ്വീകരിക്കേണ്ട രൂപത്തിൽ നിങ്ങൾ സ്വീകരിക്കണം. ഇപ്പൊ നിസ്കരിക്കാൻ ഒരാൾ വരുമ്പോ അയാൾക്ക് തോന്നുന്നത് പോലെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവോ? ഇല്ല. ഒരാൾ നോമ്പെടുക്കുമ്പോൾ അയാൾ പറയാണ്, ഞാൻ ഒരു 24 മണിക്കൂർ മൊത്തത്തിൽ നോമ്പെടുക്കും, അയാളുടെ നോമ്പ് ശരിയാവോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതിന്റേതായ ശരിയാഴ്ച പഠിപ്പിച്ചിരിക്കുന്ന രൂപത്തിലല്ല അയാൾ ചെയ്യുന്നത്. ഇതുപോലെ ഇൽമും ഇൽമ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മുൻഗാമികളിൽ നിന്ന് പിൻഗാമികൾ, അവരിൽ നിന്ന് മറ്റുള്ളവർ, അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വായിൽ നിന്ന് വായിലേക്കാണ് ഇൽമുകൾ പോകേണ്ടത്. അപ്പൊ അതിനൊരു സിൽസിലയുണ്ട്. സഹാബത്തിൽ നിന്ന് എങ്ങനെയാണ് താബിഈങ്ങൾ പഠിച്ചത്, അതുപോലെ തന്നെ താബിഈങ്ങളിൽ നിന്ന് എങ്ങനെയാണ് തബഉ താബിഈങ്ങൾ പഠിച്ചത്, ഇന്നും എങ്ങനെയാണ് സൗദി അറേബ്യയിലെ ഉലമാക്കളുടെ മുമ്പിൽ വിദ്യാർത്ഥികൾ ഇരിക്കുന്നത്. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമ പഠിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റേതായ രൂപത്തിൽ നമ്മൾ പോവുക. ഇനി ഒരു വ്യക്തി എന്തെങ്കിലും യാത്രയൊക്കെ കഴിഞ്ഞു വരുന്നതാണെങ്കിൽ ഇൽമിന്റെ സദസ്സിന്റെ ഒരു ഫലാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇരിക്കാം, നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് നല്ല രീതിയിൽ ഇൽമ പഠിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പോലെ അള്ളാഹുവിനെ യഥാർത്ഥ രീതിയിൽ പേടിക്കാൻ സാധിക്കുന്നത് ഇൽമുള്ളവരാണ്, അള്ളാഹുവിന്റെ അരികിൽ വലിയ സ്ഥാനമുള്ളത് ഇൽമുള്ളവരാണ്. ഈ ഒരു മഹത്വങ്ങളൊക്കെ കരസ്ഥമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൽമ അതിന്റേതായ രൂപത്തിൽ നമ്മൾ പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, എഴുതിയെടുക്കുക, അത്യാവശ്യം പോയിന്റ്സ് എഴുതിയാൽ മതി, അതിനുശേഷം വീട്ടിലേക്ക് പോയാൽ ഒന്ന് മുറാജഅ ചെയ്യുക, എന്തെങ്കിലും അതിൽ ഖുർആന്റെ ആയത്തുകളോ ഹദീസുകളോ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കുക, അതിനുശേഷം വീട്ടുകാർക്ക് അത് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ നമ്മളൊരു പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ചില സഹോദരങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഒരു കാര്യം അവർ ചോദിക്കും, ഒരു 2-3 മാസം കഴിഞ്ഞ് വീണ്ടും ആ കാര്യം ചോദിക്കും. ഒരു പക്ഷെ അവർക്ക് ചോദിച്ചത് ഓർമ്മയില്ലാതിട്ട് ഓർമ്മയുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ ആദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഉത്തരത്തിൽ ആ തെളിവ് അദ്ദേഹം മനപ്പാടാക്കിയിരുന്നെങ്കിൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യം വരില്ല. പക്ഷെ അങ്ങനെ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം, പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഒരു ദിവസം ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫദഹുള്ള ദർസിൽ പറയാറുണ്ട്, നമുക്ക് ഒരു ഇൽമെങ്കിലും കിട്ടാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു ഇൽമെങ്കിലും ഒരു മസാലയെങ്കിലും പഠിക്കാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു ദിവസം ഒരു മസാലയെങ്കിലും നമ്മൾ പഠിക്കണം. ഇന്നിപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതം നമ്മൾ കേട്ടു. ഇതിൽ നമ്മൾ ഗുണപാഠം ഉൾക്കൊള്ളുക. ദഅവത്ത് നടത്തുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ സബർ ചെയ്തുകൊണ്ട് ഇഖ്ലാസോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് അള്ളാഹു വിജയം നൽകും. അത് മരണത്തിന് ശേഷമാണെങ്കിലും. അതിന് ബുഖാരിയുടെ കഥ കേട്ടു, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കഥ കേട്ടു, അൽബാനിയുടെ കഥ കേട്ടു. ലോകത്ത് ഇന്നൊക്കെ ഇന്ന് ഇവരൊക്കെ സ്മരിക്കപ്പെടുന്നു. അവരുടെ ആ സത്യസന്ധത, അവരെ ഇൽമിന് കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രാധാന്യം, അതുകൊണ്ട് സഹോദരങ്ങളെ ആവർത്തിച്ചു പറയുകയാണ്, ഈ വിഷയത്തിൽ നമ്മളൊരു കാരണവശാലും കുറവ് വരുത്താൻ പാടില്ല, ഒരു കാരണവശാലും കുറവ് വരുത്താൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ അതിന്റേതായ രൂപത്തിൽ സ്വീകരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിനെ സംബന്ധിച്ച് മുആദ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ എന്താ, ഇന്നഹു ലയസീർ, ദീൻ പഠിക്കുക അല്ലെങ്കിൽ ദീൻ എന്നുള്ളത് എളുപ്പമാണ്, എളുപ്പമാണ്. പക്ഷേ വൈന്നഹു ലയസീറു അലാ മൻ യസ്സറഹു അല്ലാഹു അലൈഹി, അല്ലാഹു ഒരാൾക്ക് എളുപ്പാക്കി കൊടുത്താൽ മാത്രമേ അയാൾക്ക് എളുപ്പാവൂ. അല്ലാഹു ഒരാൾക്ക് എപ്പോഴും എളുപ്പാക്കി കൊടുക്കുക, ഇഖ്ലാസ് ഉണ്ടാവണം, സത്യസന്ധത ഉണ്ടാവണം, പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. അത് പഠിച്ചാൽ അതിനെ നല്ല രീതിയിൽ സൂക്ഷിക്കണം. സൂക്ഷിക്കാത്ത ഹൃദയങ്ങളിൽ അല്ലാഹു ഇൽമു നൽകുകയില്ല. ഉസൈമി റഹിമഹുള്ളാഹി ഹഫിളഹുള്ള പറയാറുണ്ട്, അൽ ജൗഹറതു ലാ തൂളഉ ഫിൽ മസ്ബല, ഡയമണ്ടുകൾ ആരും വേസ്റ്റ് ബാസ്കറ്റിൽ വെക്കാറില്ല. അതുപോലെ ഇൽമ് അതിനെ ബഹുമാനിക്കുന്നിടത്ത് മാത്രമേ അള്ളാഹു വെക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ പറയപ്പെട്ട ആദാബുകൾ പാലിച്ചുകൊണ്ട് വരുന്ന ആഴ്ച മുതൽ ദർസുകളിൽ ഇരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നവാഖുദുൽ ഇസ്ലാമിന്റെ മത്തനുകൾ ആവശ്യമുള്ളവർക്ക് ഇവിടുന്ന് ലഭിക്കും. അത് വായിക്കുക, അത് പഠിക്കുക, അതിനുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുക, ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പഠിക്കാനും മുന്നേറാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ഒരു വിഭാഗത്തിൽ സത്യസന്ധമായി ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.